ரெண்டு குருந்தியர் நான்காம் அதிகாரம்
ரெண்டு குருந்தியர் நாலாம் அத்தியாயம்
பத்தாம் வசனத்தில் பத்தாம் வசனத்திலிருந்து பன்னிரெண்டாம் வசனம் வரைக்கும் இப்படி வாசிக்கிறோம்.
நாலாம் அத்தியாயம் பத்தாம் வாக்கியம் முதல் பன்னிரெண்டாம் வாக்கியம் வரை நாம் இப்பிரகாரம் வாசிக்கிறோம்.
நாம் வாசிப்போம்,
நமக்கு வாசிக்கலாம். இயேசுவின் ஜீவன் ஞங்களோட சரீரத்தில் வெளிப்படேண்டதின் இயேசுவின் மரணம் சரீரத்தில் எப்பொழுதும் வகிக்கணும். ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു.
ഇപ്പടി മരണമാണത് എങ്ങളിടത്തിലും ജീവനാണത് ഉള്ളിടത്തിലും ബാലൻസ് ചെയ്യുന്നത്.
അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു.
ഇങ്ങനെ അപ്പോസ്തലനായ പൗൽ ഒരു പുതിയ ഒരു ഫ്രേസ് ഡൈയിങ് ഓഫ് ജീസസ് എന്നതിനെ അറിമുഖപ്പെടുത്തുന്നത് നാം പാർക്കുന്നു.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു പുതിയ പ്രയോഗം യേശുവിൻ്റെ മരണം എന്നുള്ളത് ഇവിടെ ആദ്യമായി അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
ഇന്നേ തിരളാന ക്രിസ്തവർക്ക് യേശു ക്രിസ്തുവിന്റെ കൽവാരി മരണത്തെ അറിഞ്ഞവർ അപ്പോസ്തലനായ പൗൽ சொல்லுகிற இந்த യേശുവിൻ മരണത്തെ അറിയാമൽ இருக்கிறார்கள்.
യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ അറിഞ്ഞ അനേക ക്രിസ്ത്യാനികൾ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ യേശുവിന്റെ മരണം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണ്.
നാം അധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കുറിച്ച് കൂടെ ചില ക്വസ്റ്റ്യൻ എല്ലാം കൂടെ പാത്തോ.
നാം ഇന്ന് ഉച്ചയ്ക്ക് ചോദ്യോത്തര വേളയിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ചില ആ മീഡിയയിലൊക്കെ കാണുന്ന ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി.
അങ്ങേ കൽവാരിയുടെ യേശു ക്രിസ്തു വെളിരംഗമാണ് അന്ത കൽവാരിയുടെ യേശുവിൻ മരണം എന്നെ കോപാക്കിനെ നിന്ന് എന്നെ വിടുതലയാക്കിട്ട്.
കാൽവരി ക്രൂശിൽ യേശു എനിക്കായി മരിച്ചപ്പോൾ ആ യേശുവിന്റെ മരണത്തിലൂടെ അഗ്നി നരകത്തിന് യോഗ്യനായിരുന്ന എന്നെ ദൈവം എന്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു.
എന്നുടേ പാപത്തിക്ക് വന്നതാണ് ദണ്ഡനെ അവർ സുമന്നുകൊണ്ടാർ.
എന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി.
ത്രളാണ് ക്രിസ്തവർകൾ ഇതിലേ തൃപ്തിയായിട്ടാർ.
എന്നാൽ അനേകം ക്രിസ്ത്യാനികൾ ഈ കാര്യത്തിൽ മാത്രം തൃപ്തരായി മുമ്പോട്ട് പോവുകയാണ്.
ആണാൽ വേദം വേറൊണ്ടേ ചൊല്ലുകരുത്.
എന്നാൽ ദൈവവചനം അവിടെ അവസാനിപ്പിക്കുന്നില്ല. മറ്റൊരു കാര്യം ദൈവവചനം പറയുന്നു,
യേശുവിൻ മരണം എന്നുകൊണ്ട് ചൊല്ലുകരുത്.
യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു.
അപ്പോസ്തലനായ പൗൽ കൊരിന്ത്യർക്ക് ചൊല്ലുമ്പോഴ് അന്ത യേശുവിൻ മരണത്തെ എങ്ങളുടെ ശരീരത്തിൽ നാം സുമന്ത് തിരികരോം എന്നാർ.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ ആ മരണത്തെ ഞങ്ങൾ വഹിക്കുന്നു. ഞങ്ങളിലുണ്ട് എന്ന് പൗലോസ്
പറഞ്ഞു. ഉയർത്തെഴുന്ന വല്ലമേ അന്ത ജീവൻ എങ്ങളുടെ ശരീരത്തിൽ വിളങ്ങുംപടിക്ക് മരണത്തിക്ക് എങ്ങളെ ഒപ്പുകൊടുക്കുകയും എന്നാണ്.
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു.
ഇപ്പടി മരണമാണത് എങ്ങളിടത്തിലും ജീവൻ ഉങ്ങളിടത്തിലും ബാലൻസ് ചെയ്യരുത് എന്ന് ചൊല്ലുകാർ.
ഇങ്ങനെ മരണം ഞങ്ങളിലും ജീവൻ നിങ്ങളിലും വ്യാപരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു.
ആ പ്രിയമാണുള്ള മാളവേളയിലെ അത് ഡൈയിങ് ഓഫ് ജീസസ് എന്നതിനെ കുറിച്ച് ഞാൻ ധ്യാനിക്ക വരുമ്പോൾ.
അതെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ വൈകുന്നേര സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഈ യേശുവിന്റെ മരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചേർന്ന് ചിന്തിക്കാം.
ഞാൻ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രണ്ട് വസനങ്ങളെ ഞാൻ കാണിക്കുക വരുമ്പോൾ,
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ.
വാട്ട് ഈസ് ഡൈയിങ് ഓഫ് ജീസസ് ഇൻ ജീസസ് ലൈഫ്.
ഈ യേശുവിന്റെ മരണം എന്ന് അപ്പോസ്തലൻ പറയുന്ന കാര്യം അത് യേശുവിന്റെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു?
യെശയ്യാവിൻ പുസ്തകം 53 അധികാരം 12 വസനം.
യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം 12 വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ.
He poured out his soul unto death.
തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു.
തന്നുടേ ആത്മാവേ അവർ മരണത്തിൽ ഊറ്റി അക്രമക്കാരുകളിൽ ഒരുവരായി എണ്ണപ്പെട്ടാർ എന്ന് വാസിക്കണം.
തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞ് അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് നാം വായിക്കുന്നു.
അവരുടെ വാഴ്നാൾ മുഴുവതും പ്രിയമാണവരുടെ അവരുടെ മാംസത്തെയും അവരുടെ ആശയങ്ങളെയും അവരുടെ മാംസത്തെ അവർ സിലുവിൽ അരയ്ന്താർ. തന്നുടേ ആത്മാവേ അവർ മരണത്തിൽ ഊറ്റിനാർ.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളം തന്റെ ജഡത്തെ ക്രൂശിൽ അവൻ ഏൽപ്പിക്കുകയും തന്റെ ആത്മാവിനെ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും ചെയ്തു.
ഉദാഹരണമായി ഇപ്പടി നാം യേശു ക്രിസ്തുവിനെ നാം ധ്യാനിക്കാൻ മുടിയും.
നമുക്ക് ഇപ്രകാരം യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും.
യോർദാൻ നദിയിലെ യോവാൻ സ്നാനകനിടത്തിൽ ഇപ്പോഴത് ஜனங்கள் ஆயக்காரர்கள் போர் சேவர்கள் பாவிகள் விபச்சாரிகள் கல்லர்கள் எல்லாம் லாங் கியூல பேப்டிஸ்டுக்காக நிற்கிறாங்க.
யோர்தான் நதியில் யோகனன் ஸ்நாபகனால் ஸ்நானப்படுவானாய் இவிட இதா கள்ளன்மாரும் விபச்சாரிகளும் அவிட ஆ போர் சேவகரும் அங்கே ஒரு நீண்ட வரியுண்டு வரியாய் ஆளுகள் நிற்கையான.
அங்கே இயேசு கிறிஸ்துவை ஆவியானவர் தேவன் அவரை நடத்துகிறார். அவர் ஒன்றும் பிதாவினிடத்திலிருந்து கேட்காதபடிக்கு அவர் எதையும் செய்கிறதே இல்லை.
பிதாவில் நின்று கேட்கிறதல்லாது இயேசு கிறிஸ்து ஒன்றும் செய்திருந்தில்ல. இப்போ பிதாவ் இயேசு கிறிஸ்துவினோடு பரகுகையான.
அவர் யோர்தான் நதிக்கு அவரை தேவன் நடத்துகிறார்.
யோர்தான் நதியிலேக்கு போகுவானாய்ட்டு இயேசு கிறிஸ்துவினே தெய்வம் ஆஹ்வானம் செய்யுகையான்.
அவருக்குள்ளாக நிறைய கேள்விகள் இருக்கு. இயேசு கிறிஸ்துக்குள்ள நிறைய கேள்வி இருந்திருக்கும்.
இயேசு கிறிஸ்துவின் மனசில் அப்போ பல சோதியங்கள் உண்டாயிருந்திருக்கும்.
ஆண்டவரே இந்த பிதாவே இந்த கியூல என்ன போய் நிக்க சொல்றீங்களே.
பிதாவே என்னோட ஈ கியூவில் இப்பிரகாரமுள்ள ஆளுகளோட ஒப்பம் போய் நிற்குவானாயிட்டு அங்கு பரகுகையானோ.
இவர்கள் ஆயக்காரர்கள் ஞானஸ்தானம் எடுக்கிறார்கள்.
இவடையதா பரிசன்மார் அவர் சுங்கக்கார் அவர் ஸ்நானம் எடுக்கும்.
துரோகிகள் கல்லர்கள் ஞானஸ்தானம் எடுக்கிறாங்க.
கள்ளன்மாரும் துரோகிகளும் இவட ஸ்நானத்தின் ஈ கியூவில் உண்டு.
நான் யோசேப்பின் குமாரன் என்று நான் நீதிமானாய் காணப்படுகிறேன்.
ஞானி தா யோசேப்பின் புத்திரனாய் யோசேப்பின் மகனாய் நீதிமானாய ஒரு மனுஷன்.
நாசரேத்தில் நன்மை செய்கிறவனாய் நான் சுற்றித் திரிந்தேன்.
ஞானிதான் நாசரேத்தில் நன்மை மாத்திரம் செய்து ஞான அவிட சுற்றி சஞ்சரிச்சிருந்து.
ஒவ்வொரு ஓய்வு நாளிலும் நான் வழக்கமாய் நான் தேவாலயத்துக்கு சென்றேன்.
ஒரு சபத்திலும் ஞான் தேவாலயத்தில் ஞான் முழங்காத போயிருந்தல்லோ.
வேத புஸ்தகத்தை பிரமாணங்களை நான் தான் புஸ்தக சுருள் எடுத்து நான் தான் வாசிக்கிறாளே நான் தான்.
புஸ்தக சுருள் எடுத்து ஞான் வேத புஸ்தக ஞான் ஆலயத்தில் போயால் வாய்க்கின்றது ஞானான.
தேவனுடைய ஒவ்வொரு கற்பனைகளுக்கு நான் கை கொண்டிருக்கேன்.
தெய்வத்தினுடைய எல்லா கற்பனைகளும் கீழ்ப்பட்டவனான நான்.
இப்படி நான் நீதிமான் என்று எல்லாருக்கும் நான் வெளியரங்கமா இருக்கிறேனே.
நான் நீதிமானான என்று என்ன சுற்றிலும் உள்ள எல்லாருக்கும் அறியாமல்லோ.
ஆண்டவரே நான் இந்த லைன்ல நிக்கணுமா? அப்ப
தெய்வமே பிதாவே நான் இப்போ ஈ வரியில் ஈ கியூவில் ஞானும் நிற்கணும்.
நான் எப்படி ஞானஸ்தானம் எடுக்க முடியும்?
ஞான் எங்கே ஞான் எந்தினான ஞானஸ்தானம் ஞான் எந்தினான ஞான் ஸ்நானப்படேன்.
நம்மை போல் இயேசு கிறிஸ்து மாம்சத்தில் சோதிக்கப்பட்டவர்.
நம்மை போலே இயேசு கிறிஸ்துவும் சோதிக்கப்பட்டு இயேசு கிறிஸ்துவும் பரீட்சிக்கப்பட்டு.
ஆவியானவர் ஒரு காரியத்தை எனக்கு போதித்து கொடுத்தார்.
அப்போ ஆத்மாவ ஒரு காரியம் என்னை படிப்பிச்சு.
பிதாவாகிய தேவன் குமாரனிடத்தில் இப்படி ஒரு காரியத்தை சொல்லியிருப்பார் என்று நான் விசுவாசிக்கிறேன்.
பிதாவாய தெய்வம் புத்திரனாய இயேசு கிறிஸ்துவினோட் இப்பிரகாரம் பரஞ்சிருக்கும் என்று நான் சிந்திக்கையான்.
கல்வாரி சிலுவையில் ரெண்டு அக்கிரமக்காரன் ரெண்டு கல்லர்களுக்கு மத்தியில் நீ சிலுவையில் அறையப்படும் பொழுது அதுக்கு இது ரிஹர்சல் என்று சொல்கிறார்.
அப்போ தெய்வம் அவனோடு பரஞ்சிட்டுண்டாவும் நீ கால்வரி க்ரூசில் ரெண்டு கள்ளன்மார்க்கு இடையில் நீ க்ரூசிக்கப்படேண்ட ஆ நாளினு முன்பாய் இது ஒரு ரிஹர்சலான.
இது ஒரு ட்ரையல். இது
இது அதுக்கு முன்பாயிட்ட உள்ள ஒரு ரிஹர்சலான்.
இந்த இந்த லைன்ல நிக்கிறதுக்கே இப்படி அக்கிரமக்காரர்கள் நடுவுல இந்த ரோல நிக்கிறதுக்கே நீ இப்படி யோசிக்கிறிய. பின் நாட்கள் நீ பாளையத்துக்கு புறம்பாக்கப்பட்டு நீ கல்லனாய் அக்கிரமக்காரர்கள் ஒருவனாகவே நீ எப்படி தொங்க போற?
நீ இப்போ ஈ கியூவில் ஈ கள்ளன்மாரோடொப்பம் நிற்கிறதே குறித்து நீ இப்போ சிந்திக்கையாணில் ஒரு நாளில் பாளையத்தின் புறத்து நீ ஆ கள்ளன்மாரோடொப்பம் க்ரூசிக்கப்படேண்ட ஆ சமயத்தில் நீ எங்கே ஒருங்கும்?
ஆண்டவரே நான் இப்படி இப்படி அக்கிரமக்காரர்களை நான் ஒருவனா இப்ப என்ன படணுமா? அப்ப நானு
தெய்வமே இப்போ ஈ அக்கிரமக்காரோட ஒப்பம் நிற்குவானாய்ட்டு ஞான் எந்த செய்யண்டது?
எஸ் இது உனக்கு ஏற்றது என்று ஆண்டவர் சொன்னார்.
அப்போ தெய்வம் அவனோடு பரஞ்சு அதே நீ செய்யணும். நீ ஆ கியூவில் போய் நிற்கணும். நீ ஸ்நானம் ஏற்கணும்.
3 வருஷத்துக்கு பின்னால நடக்க போறதுக்கு முன்னால இப்பயே நீ போட் இப்பயே ட்ரைனிங் எடுத்துக்கன்ற.
3.5 வருஷத்தின் சேஷம் நீ கால்வரி க்ரூசில் நீ அவடைய கள்ளன்மாருடைய மத்தியத்தில் அந்த அவடை தூங்குனதின் முன்பு இப்போ நீ ஈ பரிசீலனம் இவட நீ அபியசிக்க.
அங்க ஆத்மாவில் அவர் எவ்வளவு போராடி இருந்திருப்பார்?
அவன் ஆத்மாவில் அவன் எத்த மாத்திரம் போராட்டம் உண்டாயிருந்திருக்கும்.
அந்த ஆத்மாவை அவர் மரணத்தில் ஊற்றினார்.
ஆ போராட்டத்தை தன் சொந்த மனசில் உயர்ந்த ஆ சிந்தகளை அவன் மரணத்தின் ஊற்றி கலந்து.
அங்க உள்ளவங்க 1008 பேர் 1008 காரியங்களை சொல்லி இருந்திருப்பாங்க.
அவடைய சுற்றினும் உள்ள 1008 பேர் 1008 காரியங்கள் அவனோடு பரஞ்சிருந்திருக்கும்.
அவர் பிதாவுக்கு கீழ்ப்பிடிந்தார்.
என்னால் பிதாவின் இஷ்டத்தின் அவன் கீழ்பட்டு.
நான் நினைக்கிறேன் 30 வருட வாழ்க்கைக்கு அது கடைசி டெஸ்டா இருக்கும் நினைக்கிறேன்.
நான் சிந்திக்கிறது ஈ 30 வருஷத்தில் இயேசு கிறிஸ்து ஜீவிச்ச ஆ ஜீவிதத்தின் ஏற்றவும் அவசானத்தை ஒரு பரீட்சையாயிருந்திருக்கும். அது
சம்பூர்ணமாய் பரிசுத்த ஆவியானவருக்கு மேல் வந்தார்.
அதனை தொடர்ந்தான பரிசுத்தாத்மா அவன் மேல் பிராவின் ரூபத்தில் இறங்கியது.
வானத்திலிருந்து சத்தம் உண்டானது இவர் எனக்கு பிரியமான குமாரன் என்று பறைசாற்றினார்.
இவன் என் பிரிய புத்திரன் என்று வானம் துறந்து சொர்க்கம் துறந்து ஒரு சப்தமும் அவிட கேட்கையுண்டாய்.
அப்பிரியமானவர்களே
അതെ പ്രിയമുള്ളവരെ,
ഇപ്പിടിതാണ് അവർ തന്നെ ആത്മാവ് മരണത്തിൽ ഊറ്റ പഴകിക്കൊണ്ടാർ.
അങ്ങനെയാണ് തന്റെ പ്രാണനെ മരണത്തിന് ഊറ്റുവാൻ യേശു ക്രിസ്തു പരിശീലിച്ചത്.
ഓക്കെ, ഇന്നൊരു കാര്യത്തിന് കാണിക്കാൻ വരുമ്പോ
ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ.
യോഹാൻ എഴുതുന്ന സുവിശേഷം 6-ാം അധ്യായം,
യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം,
ഡൈയിങ് ഓഫ് ജീസസ്,
യേശുവിന്റെ മരണം.
ഇങ്ങനെ വാസിക്കുന്നു 37-ാം വസനം, 38-ാം വസനം, 39-ാം, 3 വസനങ്ങളിൽ നാം ചേർത്തു വാസിപ്പം.
37, 38, 39 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്.
இந்த அதிகாரத்தினுடைய கடைசியில் தான் வாசிக்கிறோம், 71-ஆம் வசனம், சீமோன் குமாரனாகிய யூதாஸ் காரியத்து பன்னிருள் ஒருவனாயிருந்தும் தம்மை காட்டி கொடுக்க போகிறவனாயிருந்தபடியால் அவனை குறித்து அப்படி சொன்னார்.
இந்த அத்தியாயத்தின் அவசான வாக்கியத்தில் இஸ்கரியத்தாவின் மகனாய யூதையை குறித்து இங்கேயான பரையிறது, இவன் பந்திருவில் ஒருவன் ஒருத்தனெங்கிலும் அவனை காணிச்சு கொடுக்கவானுள்ளவனாயிருந்து.
இந்த வசனங்கள் எல்லாம் சொல்லும் பொழுது இயேசுவானவருக்கு கட்டாயமா யூதாஸ் அவன் எப்படிப்பட்டவனாய் இருக்கிறான் என்பதை ஆண்டவர் அறிந்து கொண்டார்.
ഈ വാക്യങ്ങളൊക്കെ അതിനു മുമ്പ് യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ തന്നെ യൂദ ഇസ്കരിയോത്താവ് എങ്ങനെയുള്ളവനായിരുന്നു, എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് യേശു ക്രിസ്തുവിന് അറിയാം. യേശുവിന്റെ മരണം എന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും?
എന്നിടത്തിൽ വരുകവനെ ഞാൻ പുറമ്പേ തള്ളുവതില്ലേ,
എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല.
നമ്മിപ്പോലെ യേശു ക്രിസ്തു ചോദിക്കപ്പെട്ടവർ,
നമ്മെപ്പോലെ യേശു ക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടവനാണ്. ഞാൻ അല്പസമയത്തിന് ശേഷം ചില പ്രായോഗികമായ ഉദാഹരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
നമ്മുടെ മാംസം പുറമ്പേ തള്ളക്കൂടിയതാണ് ഒരു മാംസം.
നമ്മുടെ ജഡം മറ്റുള്ളവരെ പുറത്താക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജഡത്തിലാണ് നാം വസിക്കുന്നത്.
ആണ്ടവരെ ഇപ്പടി ഒരു മൈമാളം മണ്ണിയിട്ട് തിരുടിയിട്ട് കപടമാ ഉള്ളവനെ നാൻ താൻ തെരിഞ്ഞു കൊണ്ടേ இவன் வந்து சீட்டை கிழிச்சு இவனை வெளியில தள்ளினும், இந்த அப்போஸ்தலர்களிலிருந்து இவனை நான் வெளியே தள்ளணும் அப்படிங்கறதா இயேசுக்கு சோதிக்கப்பட்டார்.
நான் இவனை தெரிஞ்செடுத்ததாங்கிலும் இப்பிரகாரம் மோஷ்டிக்கையும் இப்பிரகாரம் பணத்தை தெட்டாய் உபயோகிக்கையும் செய்யும் ஈ யூதையே சிஷ்யன்மாருடைய மத்தியத்தில் இருந்து தள்ளி களையணும் என்ன பரீட்ச இயேசு கிறிஸ்துவின் உண்டாயிருந்திருக்கும்.
ஆனால் பிதாவினுடைய சித்தம் என்னவா இருந்திருக்கு அப்படின்னா கீழே வாசிக்கிறோம், 39-ஆம் வசனம், அவர் எனக்கு தந்த 12 பேரில் ஒன்றையும் கூட நான் எழுந்து போகாமல் கடைசி நாளில் அவைகளை எழுப்புவதே என்னுடைய பிதாவின் சித்தமாயிருக்கிறது.
அவன் எனக்கு தந்ததில் ஒன்றும் ஞான் களையாது எல்லாம் ஒடுக்கத்தை நாளில் உயர்த்தெழுந்தேல்பிக்கணும் என்னாகுனு என்னை அயச்சவன்ட இஷ்டம்.
துன்மார்க்கன் தன் பாவத்தில் சாகிறது எவ்வளவு வேணும் தேவனுக்கு பிரியமல்ல.
துஷ்டன் தன் துஷ்டதையில் மரிக்கிறது தெய்வத்தின் இஷ்டமல்ல.
பிதாவினுடைய சித்தம் இன்னும் குணப்பட வேண்டியது யூதாஸ் அவன் குணப்படணும் தேவன் நம்பிக்கையோட பார்க்கிறார் அவனை.
பிதாவாய தெய்வத்தின் இஷ்டம் யூதா இனியும் அவன் ஜீவிதத்தில் மாற்றம் சம்பவிக்கணும் என்ன ஒரு நோட்டத்தோடையான தெய்வம் அவனை காணும்.
ஆனால் இயேசு கிறிஸ்துவனுடைய மாம்சமோ அவனை புறம்பாக்கணுங்கிறது போல மாம்சம் இருக்கு.
എന്നാൽ യേശു ക്രിസ്തുവിന് ഈ സാഹചര്യത്തിൽ യൂദാസ് മോഷ്ടിക്കുന്നത് കാണുമ്പോൾ അവനെ തള്ളിക്കളയണം എന്ന ഒരു പരീക്ഷ, ഒരു ശോധന, ഒരു പരീക്ഷ യേശു ക്രിസ്തുവിന് വന്നിട്ടുണ്ട്.
പിതാവിന്റെ ചിത്തം അവനെ ഉയിരോടെ വയ്ക്കണോ, അവൻ എഴുപ്പണോ, മനം തിരുമണോ അവൻ.
എന്നാൽ പിതാവിന്റെ ഇഷ്ടം അവൻ ജീവനോടെ ഇരുന്ന് അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം എന്നാണ് പിതാവിന്റെ ഇഷ്ടം.
എന്നോട് ചിത്തം അവനെ പുറമ്പാക്കണം.
എന്നാൽ എന്റെ താല്പര്യം ഈ യൂദയെ തള്ളിക്കളയണം.
ഞാനിപ്പോ
എന്താണ് ചെയ്യുക?
ആണ്ടവരെ എന്നോട് ചിത്തം വേണ്ട.
ദൈവമേ എന്റെ ഇഷ്ടമല്ല.
മുടി വിപര്യന്തം നീ അവനോട് വൈത്തിരിക്ക മുടി വിപര്യന്തം അവനുക്കാ ഞാൻ ജീവനെ കൊടുപ്പേ.
ദൈവമേ അവസാനത്തോളം അവന് വേണ്ടിയും ജീവൻ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്.
അവനോട് കൂടെ ഞാൻ വർക്ക് പണുവേ.
ഞാൻ തുടർന്ന് ആ വ്യക്തിയോട് ചേർന്ന് ഞാൻ തുടർന്നും പ്രവർത്തിക്കും.
നമ്പിക്കയോടെ പാർപ്പേ.
ഞാൻ തുടർന്നും പ്രത്യാശയോടെ ഞാൻ അവനെ നോക്കും.
That is dying of Jesus.
അതാണ് യേശു ക്രിസ്തുവിന്റെ മരണം.
പ്രിയമാണവരെ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ വാഴ്ക്കയെ മുഴുവതും എവ്വളോ കാര്യങ്ങൾ അവരുടെ വാഴ്നാൾ മുഴുവൻ സ്വളം.
നമുക്ക് യേശുവിന്റെ ജീവിതകാലം മുഴുവൻ യേശുവിന്റെ മരണം, അത് യേശു ക്രിസ്തു എങ്ങനെയാണ് അനുഭവിച്ചത്, തന്റെ ജീവിതത്തിൽ അത് എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം.
സംഗീതകാരൻ ചൊല്ലുകാണ്, സിറു വയതു മുതൽ എന്നെ നെരുക്കിനാർകൾ, എന്നെ നെരുക്കും എന്നെ മേർക്കൊള്ളാതിരുന്നാർകൾ എന്ന് വാസിക്കണം.
സങ്കീർത്തനത്തിൽ ഞാൻ വായിക്കുന്നു, ചെറിയ വയസ്സ് മുതൽ ഞാൻ ഞെരുക്കത്തിലൂടെ കടന്നുപോയി, എന്നാലും ഞാൻ എന്നെ അവർ ജയിച്ചില്ല.
അവർ ആൾനാൾ മുഴുവതും പ്രിയമാണുള്ളേ ഒരു ശരീരത്തിലെ ഒരു മരണത്തെ അവർ സുമന്നുകൊണ്ടാർ.
ജീവിതകാലം മുഴുവൻ തന്റെ മാംസത്തിൽ മരണത്തെ പേറിക്കൊണ്ടാണ് യേശു ക്രിസ്തു ജീവിച്ചത്.
ഇന്ത മരണത്തെ പ്രിയമാണോ അല്ലേ, நம்முடைய வாழ்க்கையில் எங்கும் எல்லா ஏரியாவிலும் இந்த இயேசுவின் மரணத்தை சுமந்து திரியும்படிக்கு அப்போஸ்தலர் நமக்கு அழைப்பு கொடுக்கிறார்.
அப்போஸ்தலர் நம்மை ஆஹ்வானம் செய்யுது, ஈ இயேசுவின் மரணம் நம்முடைய ஜீவிதத்தின் எல்லா மேகலகளிலும் நாம் வகிச்சு கொண்டு நாம் முன்னோட்டு போகிறவராயிருக்கணும்.
இந்த இயேசுவின் மரணத்தை நம்மளுடைய திருச்சபையினுடைய வாழ்க்கையிலும், நம்மளுடைய குடும்ப வாழ்க்கையிலும், நம்மளுடைய தனிப்பட்ட வாழ்க்கையிலும் எப்படி அதை கையாளுவது என்பதை குறித்து தான் ஒரு சில காரியங்களை நான் சொல்ல விரும்புகிறேன்.
ஈ இயேசுவின் மரணம் நம்முடைய நாம் ஆயிருக்கிற பிராதேசிக சபகளிலும் நம்முடைய குடும்ப ஜீவிதத்திலும் நம்முடைய வக்தி ஜீவிதத்திலும் எப்பிரகாரமான நாம் பிராயோகிகமாக பரிசீலிக்கின்றது என்னதினே குறிச்சுள்ள சில உதாரணங்கள் ஞான் நீங்களுமாய்ட்ட பங்கு வைக்கட்டு.
என்னுடைய முதலாவது, நான் திருச்சபையில் நம்முடைய சகோதர ஐக்கியத்தின் மத்தியில் இந்த இயேசுவின் மரணம் இல்லாதபடிக்கு திருச்சபை இல்லை. பிரியமானவர்களே,
ஈ இயேசுவின் மரணம் நாம் அறியாதிருந்தால் தெய்வ சபையே இல்ல. பிரியமுள்ளவரே,
ஐக்கியம் இல்லை,
ஈ மரணம் இல்லாது அவட கூட்டாயமே இல்ல,
ஜீவன் இல்லை,
மரணம் இல்லாது ஜீவன் இல்ல.
சோ இப்படிப்பட்ட காரியத்தை நம்முடைய வாழ்க்கையில், திருச்சபையினுடைய வாழ்க்கையில் நாம் எப்படி அதை கையாள வேண்டியதா இருக்கிறது?
அதுகொண்டு ஈ இயேசுவின் மரணம் நாம் நம்முடைய லோக்கல் ஸ்தலம் சபையில் எங்கனையான நாம் அது பரிசீலிக்குக?
என்னுடைய திருச்சபையில் நான் ஏற்கனவே இப்பொழுது இருக்கிறதான கிறிஸ்து ஐக்கிய சபை 2000 ஒரு டிவிஷன் ஏற்பட்டது.
2000 ஞான் ஆயிருந்த ஆ சபையில் ஒரு பிரிவு உண்டாய்.
அந்த 2000 முன்பதாக ஒரு 13 கிறிஸ்து ஐக்கிய சபையாகவே இருந்தது.
2000 முன்பு 13 அது கிறிஸ்டியன் ஃபெலோஷிப் சர்ச் ஆயிட்டு ஞங்கள் அவிட கூடி வருகையாயிருந்து.
ஒரு 13 ஏற்கனவே இருந்ததான ஒரு கிறிஸ்து ஐக்கிய, இந்த கிறிஸ்து ஐக்கிய சபையினுடைய முன்னாள் நான் இருந்தேன்
அவிட. ஆ ஒன்னிச்ச 13 அவிட கிறிஸ்டியன் ஃபெலோஷிப் சர்ச் ஆயிட்டு ஞங்கள் கூடி வருகையாயிருந்து.
2000 திருச்சபையானது உத்தமர்கள் இன்னார் என்று வெளியிறங்கமாகும்படிக்கு பிரிவினை அங்கு அவசியமா இருந்தது.
എന്നാൽ 2000 ആരൊക്കെയാണ് ശരിയായ മാർഗത്തിൽ പോകുന്നത് എന്നുള്ളത് വെളിവാകുന്നതിനായിട്ട് അവിടെ ഒരു വേർപാട് സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു.
ഒളിയെയും ഇരുളെയും ദൈവം പിരിക്കേണ്ടതായിരുന്നു.
വെളിച്ചത്തെയും ഇരുളിനെയും ദൈവത്തിന് പിരിക്കേണ്ടി വന്നു.
அந்த 13 ஜீவியத்தில் தேவன் எனக்கு நொறுங்குதலை அங்கு கற்றுக் கொடுத்தார்.
ஆ 13 ഞാൻ അവിടെ സഭയിലായിരുന്നപ്പോൾ நுருக்கம் என்ன என்று தெய்வம் என்னை படிப்பிச்சு.
அருமையான சகோதர சகோதரிகளுக்கு நான் ஒரு அன்பான ஒரு வேண்டுகோள்.
நான் பிரிய சகோதரி சகோதரன்மார்க்கு ஸ்நேகத்தோடு உள்ள என்ற ஒரு ஆஹ்வானம் இதான.
நீங்க சபையில எதை கத்துக்கிறீங்களோ இல்லையோ, ஒரு காரியத்தை கத்துக்கணும்.
நீங்கள் ஆயிருக்கிற தெய்வ சபையில் நீங்கள் மற்றெந்த நீங்கள் படிச்சில்லைங்களும் ஈ ஒரு காரியம் நீங்கள் படிக்கணும்.
டீச்சிங் எல்லாம் இதுக்கு போயிட்டு தலைக்கு போயிட்டு தலையோடு போயிடும்.
நீங்கள் கேட்கிற நீங்கள் படனம் பல அறிவு அது நீங்களோட தலையிலூட போய் அது புறத்து போகும்.
இயேசுவின் மரணம் அந்த நொறுங்குண்ட ஒரு ஜீவியம் தான் சால சிறந்தது. அதுவே என்னைக்குமே நமக்கு உதவும் அதான்.
என்னால் இயேசுவின் மரணம் நொறுங்குண்ட ஜீவிதம் அது மாத்திரமான நமக்கு ஜீவத்திலூட நீங்கள நம்ம சகாயிக்கையுள்ளும்.
பிரதர், இந்த சர்ச்சில் நீங்க என்ன கத்துக்கிட்டீங்க அப்படின்னு கேட்டா ஒரே காரியம், இந்த சிஎஃப்சி சர்ச்சுக்கு வந்து நீங்க என்ன பாடத்தை கத்துக்கிட்டீங்கன்னு கேட்டா ஒரு பாடத்தை கத்துக்கிட்டேன், நொறுங்குதல் என்னன்னு கத்துக்கிட்டேன்.
சகோதரா, ஈ சிஎஃப்சி சபையில் வந்தது கொண்டு தாங்கள் எந்தான படிச்சது என்று சோதிச்சால் ஞான் பரையும் ஞான் ஒரே ஒரு காரியம், நுறுக்கமுள்ள ஒரு ஜீவிதம் அது ஞாபக அபியசிச்சு.
இன்றைய தினம் வெளியில உள்ளதான திருச்சபைகளில் இது ஒன்றை தவிர பாக்கி எல்லாம் கத்துக்கிட்டு இருக்காங்க.
இன்று நாம் சுற்றிலும் ஆயிருக்கிற மற்ற சபைகளில் எல்லாம் ஈ நுறுக்கமுள்ள ஜீவிதம் இது ஒழிகே மற்ற எல்லா காரியங்களும் அவிட படிப்பிக்கிறது.
தேவன் அருமையா ஒரு பாடத்தை எனக்கு கற்றுக் கொடுத்தார்.
ஸ்நேகத்தோட தெய்வம் என்னை ஒரு பாடம் அபியசிப்பிச்சு.
அந்த நாட்களில் எனக்கு முன்பாக சில தெய்வ மனுஷர்கள் எல்லாம் வைத்துக் கொண்டேன்.
ஆ காலகட்டத்தில் எனிக்க மாதிரியாய் ஞான் சில தெய்வபக்தராய ஆளுகளை ஞான் வச்சிருந்தோம்.
அந்த ஒரு மனுஷனை குறித்தான ஒரு சாட்சியம் உங்களோடு கூட நான் பகிர்ந்து கொள்ள விரும்புகிறேன்.
அப்பிரகாரம் உள்ள ஒரு தெய்வ பக்தனை குறிச்சுள்ள ஒரு சாட்சியம் ஞான் நீங்களுமாய் பங்கு வைக்கட்டு.
என்னை திருச்சபையில் நொறுங்குண்ட வாழ்க்கைக்கு என்னை உந்தி தள்ளின ஒரு மனுஷனுடைய சாட்சி.
தெய்வ சபையில் நொறுங்கிய நுறுக்கமுள்ள ஒரு ஜீவிதத்திலேக்கு என்னை உந்தி தள்ளிவிட்ட ஆ தெய்வ பக்தன் சாட்சியம்.
இந்த மாலை வேளையிலே அது உங்களுக்கு உதவியா இருக்கும் என்று நான் விசுவாசிக்கிறேன்.
ஈ வைகுந்தேர சமயத்து நீங்களுக்கு அது பிரயோஜனம் செய்யும் என்று ஞான் விசுவாசிக்கிறது.
சால்வேஷன் ஆர்மியினுடைய ஃபவுண்டர் வில்லியம் பூத்,
சால்வேஷன் ஆர்மியுடைய ஸ்தாபகனாய வில்லியம் பூத்,
அவர் இங்கிலாந்துல மினிஸ்ட்ரி பண்ணிட்டு இருக்கிறார்.
அதேகம் இங்கிலாந்தில் சுஸ்ரூஷ செய்து கொண்டிருந்த சமயம்
அதே பேரலல் டைம்ல அமெரிக்கால ஒரு எவாஞ்சலிஸ்ட் வல்லமையாய் எவாஞ்சலிசம் பண்ணிட்டு இருக்கிறார்.
ஆ சமயத்து தன்னே அமெரிக்கையில் ஒரு சுவிசேஷகன் வளர சக்தியோட சுவிசேஷம் செய்து கொண்டிருந்த ஒரு வியக்தி உண்டாயிரு,
சாமுவேல் லோகன் பிரங்கல்.
സാമുവേൽ ലോഗൻ ബ്രണ്ടൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
വണ്ടർഫുൾ മാൻ ഓഫ് ഗോഡ്,
വളരെ ദൈവഭക്തനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ.
അവരുടെ ഒരു ആശ അവർക്ക്, അവരോട് കൂടെ ഇംഗ്ലണ്ടില് വില്യം ബൂത്ത് പവർഫുള്ളാ മിനിസ്റ്റർ പണിയിട്ട് ഇരിക്കാറെ, ഇവരോട് ചേർന്ന് നാം ഊഴിയ സെഞ്ചാ എന്നുട്ട് അവർക്ക് ഒരു ആശ.
ഈ സാമുവേൽ ബ്രണ്ടലിന് ഇംഗ്ലണ്ടിൽ വില്യം ബൂത്ത് വളരെ അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുന്നല്ലോ, അദ്ദേഹത്തിനോട് ചേർന്ന് എനിക്കും ശുശ്രൂഷ ചെയ്താൽ എന്താണ് എന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി.
അവർക്ക് ഒരു കടിതം എഴുതാറ് എന്ന കടിതം എന്നാൽ, ഡിയർ ബൂത്ത്, ഉള്ള മിനിസ്ട്രിയിലെ ചേർന്ന് ഉള്ളോട് ചേർന്ന് നാ മിനിസ്റ്റർ പണ വരുമ്പറേ, നിങ്ങൾ എനിക്ക് അനുമതി കൊടുങ്ങ അപ്പിന്റെ ലെറ്റർ പോറാറ്.
വില്യം ബൂത്തിന് അദ്ദേഹം ഒരു എഴുത്ത് എഴുതുന്നു, പ്രിയപ്പെട്ട വില്യം ബൂത്ത്, അങ്ങയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു എഴുത്ത് എഴുതുകയാണ്.
അത് വില്യം ബൂത്ത് റിപ്ലൈ പണ്ടാർ.
അതിന് വില്യം ബൂത്ത് തിരിച്ച് മറുപടി പറയുന്നു,
ഒന്ന് രണ്ട് കാര്യങ്ങൾ മറന്നു പോയിച്ചിപ്പ.
ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി മുഴുവനായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല,
ഒരു ചില വിഷയങ്ങളെ ഞാൻ ചൊല്ലുകേ.
എന്നാൽ ആ മറുപടിയിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം.
ഡിയർ ബ്രങ്കിൾ, നിങ്ങൾ എന്ത് അധികാരത്തിക്ക് അടങ്ങിയിരുന്നീങ്ക മുതല്ല?
പ്രിയപ്പെട്ട ബ്രണ്ടിൽ, നിങ്ങൾ ഏത് അധികാരത്തിന്റെ കീഴിലാണ് ഇപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്? അവിടെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുക.
ഇൻഡിവിജ്വലാ നിങ്ങൾ പാട്ട് മിനിസ്റ്റർ പണിയിട്ടേ ഇരിക്കീങ്க. நீங்க எந்த அதிகாரத்துக்கு அடியில் இருந்து நீங்க நொறுங்கி இருக்கிறதுலயும் டைங் ஆஃப் ஜீசஸ்லாம் நீங்க கத்திருக்கீங்க.
അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രനായി അവിടെയും ഇവിടെയും നിങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ ഏതെങ്കിലും അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന് നുറുക്കത്തെയും യേശുവിന്റെ മരണത്തെയും നിങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടോ?
യു ആർ ഇൻ എ ഡേഞ്ചറസ് പൊസിഷൻ.
നിങ്ങൾ ഒരു അപകടകരമായ അവസ്ഥയിലാണ്.
യു ആർ എ ഡേഞ്ചറസ് പേഴ്സൺ.
നിങ്ങൾ ഒരു അപകടകാരിയായ വ്യക്തിയാണ്.
ഇപ്പിടിപ്പെട്ട ഡേഞ്ചറസ് പേഴ്സണെ എന്നോട് മിനിസ്ട്രി കളഞ്ഞിട്ട് വന്നാൽ എനിക്ക് ரொம்ப ഡേഞ്ചർ ആവും.
ഇപ്രകാരം അപകടകാരിയായ ഒരാളെ എന്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടുവന്നാൽ എന്റെ ശുശ്രൂഷ പോലും അപകടത്തിലാവും. നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെ നിയന്ത്രിച്ച് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവനാണ്.
അതിനെ
തുടർന്ന് ഏറ്റവും അവസാനം അദ്ദേഹം ഇങ്ങനെ മാത്രം ഒരു ഒരു സെന്റൻസ് ചേർത്തു, ഇവിടെ എന്നോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാനും മിനിസ്റ്റർ ചെയ്യാനും ഒന്നും ഇവിടെ ഇപ്പോൾ അവസരമില്ല. നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സാൽവേഷൻ ആർമിയിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ഷൂസ് പോളിഷ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം തരാം എന്ന്
പറഞ്ഞു.
ഈ എഴുത്ത് ബ്രണ്ടിൽ വായിച്ചു.
എടാ, എവ്വളോ പെരിയ മിനിസ്ട്രി പണിയിട്ട് ഇരിക്കോം, നമ്മ ഇവാഞ്ചലൈസ് പണിയിട്ട് ഇരിക്കോം, നമുക്ക് വന്ന് എവ്വളോ ഇളക്കാരമാ കേവലമാ നടത്തി വന്ന് ഷൂക്ക് പോളിഷ് പോട സൊല്றாரே அப்படினு சொல்லிட்டு ஒரு அதிர்ச்சியா இருக்கு.
ഇത്ര പ്രസിദ്ധനായി ഞാൻ ഇവിടെ അമേരിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ആളുകളുടെ ഷൂസ് പോളിഷ് ചെയ്യാനായിട്ടുള്ള ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞ് വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി.
അവർക്ക് നിറയെ പോരാട്ടം വന്നിരിച്ചു.
അദ്ദേഹത്തിന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ വരാൻ തുടങ്ങി.
ആണ്ടവരേ, ഒരു ദൈവ മനുഷ്യൻ,
ദൈവമേ, അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ്.
അത് മനുഷ്യനോട് കൂടെ മിനിസ്ട്രി ചെയ്താൽ ഉണ്മയിലും ഭാഗ്യം അതാർക്കും.
ആ മനുഷ്യനോടൊപ്പം ശുശ്രൂഷ ചെയ്താൽ അതൊരു ഭാഗ്യം തന്നെയാണ്.
അപ്പടിനെ എന്നോട് എവാഞ്ചലിസം മിനിസ്ട്രി എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയതാർക്ക്.
ഞാൻ അങ്ങ് അവിടെ അദ്ദേഹത്തിനോടൊപ്പം ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോ ഇപ്പോ പ്രസിദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ വിതരണം ഞാൻ നിർത്തണം.
പല പോരാട്ടങ്ങൾക്ക് പിറകു മുടിവ് പണി എവാഞ്ചലിസം മിനിസ്ട്രി പുരിയ പൂട്ട് പോട്ട് ഇംഗ്ലണ്ട് പോയിട്ടാർ.
അനേക ചിന്തകൾക്കും ആലോചനകൾക്കും അവസാനം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഇവാഞ്ചലിസം അദ്ദേഹം നിർത്തിവെച്ച് ഇംഗ്ലണ്ടിൽ പോയി വില്യം ബൂത്തിനോട് ഒപ്പം അദ്ദേഹം പറഞ്ഞ ജോലി ചെയ്യാൻ തുടങ്ങി.
കറക്റ്റാ, വില്യം ബൂത്ത് എന്നാ ചെയ്തിട്ടാർ അപ്പടിനാ, ഒരു പെരിയ ഡെഞ്ചനില് കിടക്കുന്നതാണ് ഷൂസ്ക്കെല്ലാം പോളിഷ് പണ്ടത് അവരുടെ ഡ്യൂട്ടി.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വില്യം ബൂത്ത് അദ്ദേഹം വന്ന ഉടനെ അവിടെ ഒരു റൂമിൽ കൂട്ടിക്കിടന്ന ഷൂസ് എല്ലാം പോളിഷ് ചെയ്യാനായിട്ട് ബ്രണ്ടലിനെ നിയോഗിച്ചു.
ഒരു വർഷം പഠിച്ചേ.
ഒരു വർഷം അങ്ങനെ പോയി.
രണ്ടു വർഷം പഠിച്ചേ.
രണ്ടു വർഷം കടന്നുപോയി.
ആരാധന, ഷൂക്ക് പോളിഷ്, അവളതാണ്.
അദ്ദേഹം മീറ്റിംഗിൽ വന്ന് ആരാധന യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും, വീണ്ടും പോയി ഷൂസ് പോളിഷ് ചെയ്യും.
രണ്ടു വർഷത്തിൽ സോർവടഞ്ഞിട്ടാണ്.
രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നിരാശനായി.
ആണ്ടവരേ, എന്നുടേ മിനിസ്ട്രിയെ, എന്നുടേ താലന്ത്, എന്നുടേ ഗിഫ്റ്റ് കുളി തോണ്ടി പൊതച്ചിട്ടണോ?
ദൈവമേ, എന്റെ ആ വരത്തെ, എന്റെ താലന്തുകളെ, ഇതെന്താണ്? ഞാനിപ്പോ കുഴിയിൽ അതിനെ മൂടി വെച്ചിരിക്കുകയാണോ?
ഞാൻ മനുഷ്യകമാ പോയിട്ടണോ?
ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ച്, മാനുഷികമായി ചിന്തിച്ച് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഞാൻ എന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണോ?
എനിക്ക് പുരിയില്ല ആണ്ടവരെ, ഞാൻ ദേവസ്ഥ സേരണ ഏൻ സിത്ത സേരണ എനിക്ക് പുരിയില്ല.
ദൈവമേ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്, അങ്ങയുടെ ഇഷ്ടമാണോ?
എനിക്ക് ഉദയസഞ്ചിരുക.
ദൈവമേ, എന്നെ സഹായിക്കണമേ.
രാത്രിയിലെ പോരാടാറ്.
രാത്രി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
അന്നേക്ക് രാത്രി ദേവൻ ഉമ്മയുള്ള മനുഷ്യർക്ക് ദേവൻ സ്വപ്നങ്ങളെ കൊടുക്കും.
സത്യസന്ധരായ ആളുകൾക്ക് ദൈവം ചിലപ്പോൾ സ്വപ്നങ്ങളെ കൊടുക്കാറുണ്ട്.
பிரங்கலுக்கு என்ன சொப்னம் கொடுத்தாருன்னு தெரியுங்களா உங்களுக்கு?
அந்த ராத்திரி பிரண்டலின் எந்த சொப்னமான உண்டாயது நீங்களுக்கு அறியாமோ?
யோவான் 13 சீஷருடைய கால்களை கழுவின இயேசுவை தரிசனமாய் அவர் காண்பித்தார்.
அந்த ராத்திரி சொப்னத்தில் இயேசுவின் கால்களை கழுகுன யோகனான் 13 இயேசுவின் சிஷ்யன்மாருடைய கால்களை கழுகுன இயேசுவினை அவன் சொப்னத்தில் கண்டு
அதை பார்த்தோன்னு அக்களித்து கழி கூர்ந்து ஆண்டவரை ஸ்தோத்திரம் பண்ணார் அந்த ராத்திரிலே.
அது கண்ட உடனே சந்தோஷத்தோட சப்தம் உயர்த்தி தெய்வத்தை ஸ்துதிக்குவானாயிட்டு தொடங்கி,
ஆண்டவரே எனக்கு மினிஸ்ட்ரியே வேண்டாம்,
தெய்வமே எனக்கு ஒரு மினிஸ்ட்ரியும் வேண்டாம்,
உம்முடைய சித்தத்தின்படியா நான் இங்க இருக்கிறேன்,
தெய்வமே அங்கேயோட ஹித பிரகாரம் ஞான் இவிட ஆயிருக்கணும்,
இனி காலத்துக்கும் நான் சந்தோஷமா இந்த பாலிஷ் பண்றதே என்னோட வேலைதான்,
ஜீவிதகாலம் முழுவன் ஞான் சந்தோஷத்தோட ஈ ஷூஸ் பாலிஷ் செய்து கொண்டு ஞான் இருந்தோளாம்.
தேவருக்கு ஒரு வெளிச்சம் கொடுத்தார்,
தெய்வம் அந்த ராத்திரி அத்தேகத்தின் ஒரு வெளிச்சம் நல்கி
சந்தோஷமா எடுத்துக்கிட்டார்,
அது அத்தேகம் சந்தோஷத்தோட எடுத்து ஏற்றெடுத்து
இப்ப செத்த கிரியை செய்யல, அவர் சந்தோஷமா செய்யறாரு.
இதுவரை அத்தேகம் வளர புத்திமுட்டி செய்து கொண்டிருந்த ஈ ஜோலி இப்போ சந்தோஷத்தோட செய்யான் தொடங்கி.
நீங்களே சிஷ்யருடைய கால்களை கழுவி இருக்கிறப்ப நான் என்ன மாத்திரம் ஆண்டவரே?
அங்க சிஷ்யன்மாருடைய கால்களை கழுகிய அங்க அது செய்தெங்கில் எனக்கு ஞான் செய்யுனது கர்த்தாவே எத்தனை நிசாரமான. அங்கேயுள்ள மனுஷரே தெய்வம் வெறுதே அங்க விட்டு களையும் தன்னுடைய
ஆத்துமாவை மரணத்தில் ஊற்றி தன்னுடைய ஆசை இச்சைகளை எல்லாம் சிலுவையில ஊற்றி
தன்னுடைய பிராணனை மரணத்தில் ஒழுக்கி களஞ்சு தன்னுடைய ஆகிரகங்களையும் மோகங்களையும் மரணத்தினைக்கு ஒழுக்கி களஞ்ச அங்கேயுள்ள வியக்திகளை தெய்வம் வெறுதே விடுவது நீங்கள் சிந்திக்கோ?
இதெல்லாம் தேவன் பார்க்காமல் இருப்பாரோ?
இதெல்லாம் தெய்வம் காணாது கண்ணடைச்சிருக்கியானோ நீங்கள் சிந்திக்கிறது?
வில்லியம் பூத்தினுடைய இருதயத்தை தேவன் ஏவினார்.
வில்லியம் பூத்தின் ஹிருதயத்தோடு தெய்வம் சம்சாரிக்க
ஒரு தெய்வ மனுஷன் அவர் கண்காணிச்சுக்கிட்டே இருந்தார்.
ஒரு தெய்வ மனுஷனே தெய்வம் நோக்கிக்கொண்டே இருக்கிறார்.
அவர் ஒரு நாளைக்கு மினிஸ்ட்ரி வெளியில கூப்பிட்டார்.
ஒரு திவசம் வில்லியம் பூத் பிரண்டலினே சுசூஷைக்காயிட்டு புறத்தேக்கு விழிச்சு
ஐரோப்பாவுடைய கண்டங்களில் 40 செகண்ட் லீடர் ஆஃப் சால்வேஷன் ஆர்மி பிரங்கல்.
ஒரு திவசம் பெட்டன்னு யூரோப்பில் உள்ள 40 ராஜ்யங்களில் அவட வில்லியம் பூத் கழிஞ்சால் அடுத்த நேதாவாய் பிரண்டலினே
தேவன் அவரை பயன்படுத்தினார். பிரியமானவர்களே,
பிரியமுள்ளவரே, பிரண்டலினே தெய்வம் உபயோகிச்சு.
இன்னைக்கு மினிஸ்ட்ரி அப்படின்னா சில பேருக்கு ஜீவனா இருக்கு, ஐடலா இருக்கு.
இன்னும் சிலரை சம்பந்தத்தோடத்தோளம் அவருக்கு ஜீவனாய் அவருக்கு ஒரு விக்கிரகமாய் மாறி இருக்கிறது அவருடைய சுஸ்ரூஷையான
மினிஸ்ட்ரி.
சுஸ்ரூஷ
கிஃப்ட்,
என் வரம்
தேவன் அவர்களுக்கு முதலிடமா இல்லை,
தெய்வம் அல்ல அவருடைய ஜீவத்தில் ஏற்றவும் வலுது.
பிரியமானவர்களே, இப்படிப்பட்ட மனுஷனை நான் முன்னால் வச்சுக்கிட்டேன்.
பிரியமுள்ளவரே, இப்பிரகாரமுள்ள பிரண்டலினே ഞാൻ എനിക്ക് മാതൃകയാക്കി വെച്ചു.
ദൈവം എന്നെ നേത്യായി നടത്തിനാർ.
ദൈവം വളരെ അനുഗ്രഹകരമായിട്ട് എന്നെ മുമ്പോട്ട് നടത്തി.
തിരുച്ചബയിൽ നിറയെ നെരുക്കടികൾ ഇരുന്നത്.
ഞാനായിരുന്ന ആ പ്രാദേശിക സഭയിൽ ആ പിരിവിനെ തുടർന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി.
சபையிலே ஜனங்கள் இப்ப 100 சபையில இருக்காங்கன்னா 100 வாழ்க்கையில திங்கல்ல இருந்து சனிக்கிழமை வரைக்கும் அவர்களுக்கு பல போராட்டங்களா இருக்கும். எப்படா ஞாயிற்றுக்கிழமை சபைக்கு வந்தா அவர்களுக்கு பெரிய ஒரு இலைப்பாறுதலும் விடுதலையுமா இருக்கும்.
ஞாயிற் ஆழ்ச முதல் சனியாழ்ச வரை ஜீவிதத்தில் பல போராட்டங்களும் பிரச்சனங்களுமாயி உள்ள ஆளுகள் ஞாயிறாழ்ச சபாயோகத்தில் வரும்போழான அவர் கல்பமெங்கிலும் ஆசுவாசம் உள்ளது.
ஞாயிற்றுக்கிழமை சபையில் உள்ள விசுவாசிகளுக்கு ஒரு பெரிய விடுதலை, ஒரு இலைப்பாறுதல்.
ஞாயிறாழ்ச மீட்டிங்கின் வரும்போ ஆ விசுவாசிகளுக்கு வளர ஆசுவாசம், அவருக்கு ஒரு சுதந்திரம், அவருக்கு ஆசுவாசம்.
ஆனால் எனக்கு என்னுடைய மனைவிக்கு மட்டும் என்ன சண்டே வந்துச்சுன்னா போதும், அன்னைக்குதான் சிலுவை.
என்னால் எனக்கும் என் பாரிக்கும் ஞாயிறாழ்ச வந்தால் அன்னான ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള ദിവസം.
ഏനെ എനിക്ക് സിലുവ അങ്ങ தான் இருக்கு.
എനിക്ക് കാര്യം എൻ്റെ കുരിശ് അവിടെയാണ്.
ഡൈയിങ് ഓഫ് ജീസസ് എനിക്ക് അങ്ങ இருக்கு. എനിക്ക്
അവിടെയാണ് യേശുവിൻ്റെ മരണം ഞാൻ കൈയാളേണ്ടത്.
സിലുവയെ എടുക്ക വേണ്ടി ഇടാൻ അந்த ഇടത്തിൽ இருக்கு.
എനിക്ക് അവിടെ എനിക്ക് ക്രൂശ് എടുക്കേണ്ട അവസരങ്ങൾ അവിടെയാണ് ഉള്ളത്.
അந்த ഇടത്തിൽ എനിക്ക് ரொம்ப തടുമാറിട്ടേ ഇരുന്ന ഞാൻ.
ഞാൻ പലപ്പോഴും ആ ഇടങ്ങളിൽ ഞാൻ പതറി പതറി ഇരുന്നു.
நானும் என்னுடைய மனைவியும் பிளான் பண்ணி ஊரே காலி பண்ணிட்டு போயலாமான்னு யோசிச்சோம்.
ഞാനും ഭാര്യയും ഈ നാട്ടിൽ നിന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചു.
സാക്ക് കടിതം എഴുതലാമോന്ന് ചോദിച്ചോ.
ഞങ്ങൾ ചിന്തിച്ചു സാക്ക് ബ്രദറിന് ഒരു എഴുത്ത് എഴുതിയാലോ.
ഇരുക്കുന്ന കാര്യങ്ങൾ സൂനുലികൾ പോക്കുവരത്ത് എല്ലാമേ ഏറ്റി കൂട്ടിയായിരുന്നു എല്ലാം കാര്യങ്ങൾ.
അവിടെ സഭയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ഈ സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിയാലോ എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു.
നാണു എന്നുടേ മണി ഒരു നാൾ 12 ഇരിക്കും.
ഒരു രാത്രി 12 ഞാനും ഭാര്യയും
മികവും പോരാടിയിട്ടു.
ഞങ്ങൾ വളരെ ചിന്താക്കുഴപ്പത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അതാവ് കടസി എവ്ലോ ദൂരത്തേക്ക് എക്കച്ചക്കമാ പേടിച്ചാ എത് ചെയ്താലും സഭയിൽ കുറ്റമാ പേടിച്ച്. വാട്ട് എവർ ഐ സേ, വാട്ട് എവർ ഐ ഡു, ഇറ്റ്സ് റോങ്. ബിഫോർ സെപ്പറേഷൻ.
ഇത് സഭയിൽ ഇങ്ങനെ ഒരു പിരിവ് ഉണ്ടാകുന്നതിന് മുമ്പാണ്. അവിടെ ഞാനായിരുന്ന സഭയിൽ ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിൽ കുറ്റം കണ്ടെത്തുവാനായിട്ട് ചില ആളുകൾ തുടങ്ങി.
ഒന്നുമേ മുടിയാമത് ഒരു സൂനിലയിൽ രാത്രി 12 മണിക്ക് നാണു എന്നുടേ മണിയും ഉക്കാന്തി കാര്യത്തെ യോസിച്ചിട്ടു.
ഞാൻ എനിക്ക് ഒന്നും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നുടേ പിള്ളികളിലെ രണ്ടാമത് പയ്യൻ,
അന്ന് എന്റെ മക്കളിൽ രണ്ടാമത്തെ മകൻ,
ഒരു ഒന്നേ മുക്കാൽ വയസ്സ് ഇരിക്കും അപ്പ.
അപ്പോ അവന് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായം മാത്രമാണുള്ളത്.
அந்த 12 மணிக்கு நாங்கள் தீவிரமாக யோசிச்சுட்டு இருக்கோம். எப்படி அப்படின்னா, சிலுவைக்கு எங்களை, சிலுவை மரணத்துக்கு எங்களை வெளியேறதுக்கு நாங்கள் எங்களை பிளான் பண்ணிட்டு இருக்கோம்.
அந்த ராத்திரி 12 மணிக்கு ஞங்கள் வளரே கௌரவமாக ஞங்கள் ஆலோசிச்சு கொண்டிருந்தது எங்கனையான ஈ க்ரூசின்ட வழி ஒழிவாக்கி இவ்வளவு ரஷப்படுக என்ன காரியமான ஞங்கள் சிந்திச்சு கொண்டிருக்கிறது.
ஒரு 12 to 1 மணிக்குள்ளார இந்த ஒரு காரியத்தை என்னுடைய 1.5 வயசு 2வது பையன் சண்டே அன்னைக்கு ஞாயிற்றுக்கிழமை அப்படிங்கிற பாட்டை சண்டே கிளாஸ்ல சொல்லி கொடுத்துருக்காங்க.
சண்டே கிளாஸில் குஞ்சுங்களுக்கு அவிட படிப்பிச்சிருந்த ஒரு பாட்டான ரிஜாய்ஸ் ரிஜாய்ஸ் பி கிளாட் இன் தி லார்ட் அண்ட் ரிஜாய்ஸ் என்ற பாட்டு.
அந்த பாட்டை 12:30 மணிக்கு அந்த 1.5 வயசு பையன், என்னோட 2வது பையன் ஸ்வீட்டா ஸ்லோவா தூக்கத்துல ரீஜாய்ஸ் அப்படின்னா.
அப்போ உறக்கத்தில் ஈ 1.5 வயசுள்ள ஈ குஞ்சு மகன் ஆ ராத்திரி 12 மணிக்கு அவன் உறக்கத்தில் ரீஜாய்ஸ் அங்கே பாடானாய்ட்டு தொடங்கி.
ஒரே ஒன்னே புரியல, நானும் மணி சுத்தி சுத்தி பாத்திட்டு இருக்கோம், யாரா சொன்னாங்கன்ட்டு.
ஞானும் என் பாரியும் ஞங்கள் சுற்றிலும் நோக்கி தொடங்கி, ஆரான ஈ பரையுது
அப்படி பார்த்து யாரா பிள்ளைங்க சொல்லிப்பாங்களான்னு சொல்லிட்டு மறுபடியும் பாக்குறேன்.
ஆரெங்கிலும் குஞ்சுங்கள் இவட வந்தோ என்று நோக்கி ஞங்கள் மீண்டும் சுற்றிலும் நோக்கி
மறுபடியும் 2வது தடவை
வீண்டும் ஒரு பிராவசியம் கூட
ரிஜாய்ஸ்
ரிஜாய்ஸ்.
ஓகே, ஸ்தோத்திரம் ஆண்டவரே.
தேவம்
சாக்பூர்னுக்கு லெட்டர்லாம் எழுதிட்டு இருக்கேன்.
தேவமே ஸ்தோத்திரம். நான் அப்போ சாக்பூர்ன இவ்வளவு ரட்சப்படானாய்ட்டு லெட்டர் எழுதி கொண்டு எழுதான் தொடங்கி.
ஆண்டவர் எங்களோடு கூட பேசினார்.
தெய்வம் ஞங்களோடு சம்சாரிச்சு.
இது சந்தோஷமான வழி.
இதான சந்தோஷத்தின் வழி.
கிழிச்சு போடுட்டார்
லெட்டர். நீ கீறி களைக.
அது எப்ப நடந்ததுன்னா 98ல.
அது எப்பழான நடந்ததுன்னு அறியாமோ? 1998
செப்பரேஷன் வந்தது 2000ல.
എന്നാൽ அதனை தொடர்ந்து ஈ செப்பரேஷன் உண்டாயது 2000ல.
அந்த நாட்களில் ரொம்ப சந்தோஷமா அதை எடுத்துக்கிட்டேன் ரீஜாய்ஸ்.
ஞான் ஆ வாக்கினே தொடர்ந்து சந்தோஷத்தோடு ஞான் ஆ க்ரூசின் வழியை முன்போட்டு போகன் தொடங்கி.
ஆம் பிரியமானவர்களே.
அதே பிரியமுள்ளவரே,
இது வந்து ஒரு மகிமையான ஒரு வாழ்க்கை.
இது அற்புதகரமாய ஒரு ஜீவிதமாக.
அந்த நாட்கள் நமக்கு மாம்சம் நம்முடைய ஆத்மாவை மரணத்தில் ஊற்றுவது வேணும்னா கஷ்டமா இருக்கலாம், ஆனா நம்முடைய ஆவியில எப்பொழுதும் ரிஜாய்ஸ்ஃபுல்லா இருக்கலாம்.
ஆ சமயத்து நம்முடைய பிராணனே ஊற்றிக்களையுக என்னது அது புத்திமட்டுள்ள காரியமான. பட்சே ஆ யாத்திரையில் நாம் போகும்போதும் சந்தோஷத்தோடு நமக்கு போகுவானாய்ட் கழியும்.
யோவான் எழுதின, அதே யோவான் எழுதின சுவிசேஷம் 6வது அதிகாரம்.
மீண்டும் நமக்கு யோகன்னா எழுதிய சுவிசேஷம் 6வது அத்தியாயம்.
ஆச்சரியம் பாருங்க, அந்த நாட்கள்ல ஒரு மேலான அதிகாரத்துக்கு கீழே அடங்கி இருக்கும் பொழுது இப்படிப்பட்ட சிலுவை மரணத்தை நாம் சுமக்க வேண்டியதா இருந்தது.
எத்தனை அற்புதகரமாக இருக்கணும். ஆ நாளுகளில் ஒரு அதிகாரத்தின் கீழ்பட்டிருக்கும்போ ஒரு க்ரூசின் வழி ஒரு மரணம் ஞாபக அனுபவிக்கேண்டி இருந்து.
இப்ப திருச்சபையில இப்ப நீங்க நான் எல்டரா இருக்கேன்.
இன்று ஞானாயிருக்கிற தேவசபையில் இன்று இப்போ ஞான் அப்படி எல்டரான, ஞானிப்போ மூத்த சகோதரனான. அந்த ஞான் எல்டர் ஆயிரல்ல.
சபையில ஜனங்கள் இருக்கிறாங்க.
இன்னும் சபையில் இதா ஆளுகள் உண்டு.
அன்னைக்கு மேலான அதிகாரத்துக்கு அடங்கி இருக்கும் பொழுது சிலுவை மரணத்தை சுமக்க வேண்டியதா இருந்துச்சு.
அன்று ஞான் என் முகலில் உள்ள அதிகாரத்தின் ஞான் கீழ்பட்டிருக்கிற சமயத்து எனிக்கு க்ரூசின் மார்க்கம், எனிக்கு க்ரூசின் மரணம், யேசுவின் மரணம் வகிக்கேண்டி வந்து.
ஆனால் வளர்ச்சி என்னவென்றால்,
എന്നാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച വളർച്ച എന്താണെന്ന് അറിയാമോ?
നാണു എന്നുടേ മനവിയും
ഞാനും എന്റെ ഭാര്യയും
ഇപ്പോഴിരിക്കുന്ന തിരുച്ചബയിലുള്ള വിശ്വാസികളും നമ്മൾ സിലുവിൽ അറിയപ്പെടുകയാണ്.
ഇപ്പോ ഞങ്ങളായിരിക്കുന്ന സ്ഥലം സഭയിലെ വിശ്വാസികൾ ഞങ്ങളെ വീണ്ടും ക്രൂശിക്കുകയാണ്.
ഉദാഹരണത്തിന് ഒരു കാര്യത്തിൽ ചൊല്ലുകേ,
ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം.
ഒരു ബ്രദറെ കറക്ട് പണ്ടോ, ഒരു പൊരുളാസിയ നിമിത്തമായി ഒരു സഹോദരൻ കറക്ട് പണ വേണ്ടിയതാ ഇരിക്കുന്നത്.
അവിടെ പണസ്നേഹത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു സഹോദരനെ തിരുത്തേണ്ട ഒരു സാഹചര്യം.
അവരുടെ തായ് തഹപ്പനിടത്തിൽ പൊരുളാസി നിമിത്തമായി ഫൈറ്റ് തായ് തഹപ്പന്റെ സണ്ട പോറാർ ഒരു സഹോദരൻ.
അവിടെ മാതാവിനോടും പിതാവിനോടും അവൻ പണസ്നേഹം നിറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കുന്നു.
அவரை நான் கண்டிக்க வேண்டியதா இருக்கு.
ஆ சகோதரனை எனக்கு திருத்தண்டி வந்து
சாட்சி இல்லாதபடிக்கு இருக்கு.
അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യം ഇല്ലാത്ത വണ്ണം മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് തിരുത്തേണ്ടി വന്നു.
അവർ അപ്പം വെക്കുന്ന ഒരു സഹോദരൻ,
അവിടെ സഭയിൽ അപ്പം മുറിക്കുന്ന അപ്പം നുറുക്കുന്ന ഒരു സഹോദരനാണ്.
പുരുളാശയെ പിൻപറ്റി പോറപ്പോ പാത്തിട്ടിരിക്കും, അത് ദയവായി ചൊല്ലി കണ്ടിക്ക വേണ്ടിയതാണ്.
അദ്ദേഹം പണാശിയുടെ പുറകെ പോകുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ വിളിച്ച് ആ കാര്യത്തിൽ അദ്ദേഹത്തെ ശാസിക്കേണ്ടിയിരുന്നു.
അതിനാണ് തനിയാ കൂപ്പിട്ട് സഭയ്ക്ക് വരവളിച്ച് തനിയാ പേഴ്സണലാ അവരെ ദയവാ കണ്ടിക്കാൻ.
അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ വിളിച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അദ്ദേഹത്തെ ഞാൻ കരുണയോടെ ഞാൻ അദ്ദേഹത്തെ ശാസിച്ചു.
അവർ എനിക്ക് എന്നെ ബദൽ സുറാർ അപ്പിന്ന
അദ്ദേഹം എന്നോട് എന്താണ് മറുപടി പറയുന്നതെന്ന് അറിയാമോ?
ബ്രദർ ഉങ്ങളെ മാതിരി ഞാൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങല ബ്രദർ ഉങ്ങളെ മാതിരി ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്നാ நான் இதை மாதிரிலாம் பிரச்சனைக்கு போக மாட்டேன். நீ கவர்மெண்ட் சம்பளம் வாங்கிட்டு என்ன வந்து நியாயம் தீர்க்காதீங்க அப்படிங்கிறார்.
அப்ப அதே என்னோட பரையான சகோதர சகோதரனை போல எனக்கு கவர்மெண்ட் சம்பளம் ஒன்னும் இல்ல, தாங்கள் கவர்மெண்ட் சம்பளம் வாங்கிட்டு என்ன விதிக்காதே.
என்ன பலார் என்ன அரவுட்ட மாதிரி என்ன என்கிட்ட மாறுத்தரும் திரும்ப திரும்ப பேசிட்டு இருக்கிறார்.
என்ன முகத்து கரணத்தை அடிக்கிறது போல வீண்டும் வீண்டும் என்னோட எதிர்த்து சம்சாரிக்கையா.
இப்ப நம்ம என்ன செய்யலாம்?
இப்ப ஞான் எந்த செய்யண்டது?
ஓகே புறம்ப தள்ளிடலாமா?
ஞான் உடனே அதேகத்தை தள்ளி களையாமோ?
இப்பதான் தெரியுது இயேசுவே நீங்க எப்படி யூதாச தள்ளிலங்கிறது இப்பதான் தெரியுது.
இயேசு கர்த்தாவே அங்க யூதாயே எப்பிரகாரம் அங்க தள்ளி களையாது அங்க அவனையும் அவசானத்தோளம் அங்கேட கூட வகிச்சு என்னது எனக்கு இப்பொழுதான மனசிலாவது.
இவர் நம்மகிட்ட முரட்டாட்டம் பண்ணிட்டு இருக்கிறாரு.
இதா இதேகம் என்னோட எதிர்த்து சம்சாரிக்கையான என்னோட மல்சரிக்கையான.
இவர் டிசிப்ளின் பண்ணிடணும்.
அதேகத்தை ஞான் இப்போ சிக்ஷண நடவடிக்கையிலூட அதேகத்தை கொண்டுபோகணும்.
இவர் செஞ்சுட்டு இருக்கிற காரியங்களாம் பரிச்சனம் அவர்கிட்ட இருந்து.
அதேகம் செய்து கொண்டிருக்கிற காரியங்கள் எல்லாம்
சில மினிஸ்ட்ரிஸ் காரியங்கள் எல்லாம் ஒரு குடும்பத்தை விசிட் பண்றது அங்க பண்றது இங்க பண்றது இதெல்லாம் இவர்கிட்ட இருந்து புடிங்கணும்.
அதேகம் செய்து கொண்டிருக்கிற சுசுரூஷைகள் அவட விசிட் செய்யுது விசிட் செய்யுன காரியங்கள் எல்லாம் நிறுத்தி வைக்கானாயிட்ட அதேகத்தோடு പറയണം.
ஜூடாஸ் அது மாதிரி ஆண்டவர் ஒன்னு செய்யவே இல்ல.
யூதாஸ் செய்த காரியங்கள் அங்கே எல்லாம் நிறுத்தா யூதாஸினோட இயேசு கிறிஸ்து പറഞ്ഞില്ല.
ஒன்னு டிசிப்ளின் பண்ணல.
യൂദാസിനെ ഒരു ശിക്ഷണ നടപടിക്ക് യേശുക്രിസ്തു വിധേയനാക്കിയില്ല.
മൂന്നര വർഷത്തിനുടിയ മുടിയുള്ള കൂടെ അവൻ്റെ താൻ പണത്തെ കൊടുത്ത് പണ്ടികയ്ക്ക് ചെയ്യ വേണ്ടി ചെയ്യുന്നു சொன்னார்.
മൂന്നര വർഷത്തിന്റെ അവസാനം പോലും അവന്റെ അടുത്ത് തന്നെയാണ് പണസഞ്ചി കൊടുത്ത് ഇവിടെ ഉത്സവത്തിന് ചെയ്യേണ്ട കാര്യം ചെയ്യാനായിട്ട് പറയുന്നത്.
നാം അവരെ നോക്കി പാർത്ത് ഇന്ന് യേശുവിൻ മരണത്തെ നാം കത്തുകൊള്ള വേണ്ടിയതാർക്ക്.
ഞാൻ വീണ്ടും യേശുവിനെ നോക്കി യേശുവിന്റെ മരണത്തെ ഈ സാഹചര്യത്തിലും അഭ്യസിക്കേണ്ടിയിരിക്കുന്നു.
ആണ്ടവരെ ഇന്ന് സഹോദരനെ ഞാൻ മണ്ണിക്കട്ടോ ഏറ്റുക്കൊള്ളട്ടോ അൻപാർക്കട്ടോ.
പിതാവേ എന്നോട് മത്സരിക്കുന്ന ഈ സഹോദരനെ കർത്താവെ അവനെ ക്ഷമിച്ച് അവനെ സ്നേഹിച്ച് അവനെ ഞാൻ അംഗീകരിക്കട്ടെ.
പ്രിയമാണവരുടെ നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന അധികാരം ഊണ്ട കട്ടും പിടിക്ക് ഇടിത്തു പോടല്ല.
നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം പ്രിയമുള്ളവരെ അത് ഇടിച്ചു കളയുവാനല്ല, അത് കെട്ടി പണിയുവാനാണ്.
ആണ്ടവരെ നാന്ത നാട്ടിലെ രണ്ടായിരത്തിക്ക് മുൻപാകെ ഞാൻ എപ്പിടി ഇരുന്നേ എനിക്ക് തരിക. ആണ്ടവരെ
പിതാവെ രണ്ടായിരത്തിന് മുമ്പ് ഞാൻ എപ്രകാരമുള്ളവനായിരുന്നു എന്ന് എനിക്കറിയാം.
ഒരു അധികാരത്തിക്ക് അടിയിലിരിക്കുമ്പോഴത് അത് അധികാരം എന്നെ എവ്വളവാ എന്നെ നെരുക്കണിച്ചെന്ന് എനിക്ക് തരും.
ഒരു അധികാരത്തിന്റെ കീഴിൽ ഞാൻ ആയിരുന്നപ്പോൾ ആ അധികാരം എന്നെ എത്രമാത്രം ഞെരുക്കിയിരുന്നു, എത്രമാത്രം പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം.
എന്നോട് അധികാരത്തെ ഞാൻ മിസ്യൂസ് പണകൂടാതാണ്.
കർത്താവ് എനിക്കിപ്പോൾ അധികാരമുള്ളപ്പോൾ എന്റെ അധികാരത്തെ ഞാൻ ദുരുപയോഗപ്പെടുത്തുവാൻ പാടില്ല. കർത്താവെ
മരണം എനിക്ക് സംഭവിക്കട്ടോ.
കർത്താവെ മരണം എന്നിൽ സംഭവിക്കട്ടെ.
ഇന്ന് സഹോദരനത്തിൽ ഞാൻ ഒരു ജീവനെ കൊണ്ടുവരട്ടോ.
കർത്താവെ എന്നിലുള്ള മരണത്തിലൂടെ ഈ സഹോദരന് ജീവൻ ഉണ്ടാകട്ടെ.
മരണമാണത് എങ്ങളിടത്തിലും ജീവനാണത് ഉങ്ങളിടത്തിലും ബാലൻസ് ചെയ്യരുത് അപ്പൊ
പൗലോസ് പറയുന്നു. മരണം ഞങ്ങളിലും ജീവൻ നിങ്ങളിലും വ്യാപരിക്കുന്നു.
സഹോദരൻ മനം തിരുമ്പിനാർ. പ്രിയമാണവരല്ലേ,
പ്രിയമുള്ളവരെ, ആ സഹോദരൻ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി.
അവനെ രക്ഷിച്ചുകൊണ്ടേ
ആ സഹോദരനെ തുടർന്ന് രക്ഷയിലേക്ക് കടന്നു വന്നു.
അവർക്കുള്ള ജീവൻ ഉണ്ടാണത്.
അദ്ദേഹത്തിൽ തുടർന്ന് ജീവൻ ഉണ്ടായി.
അഴുതാർ വന്ന് അഴുതാർ.
അദ്ദേഹം അതിനുശേഷം വന്ന് കണ്ണീരോടെ എന്റെ അടുക്കൽ വന്നു.
ഞാൻ ഇപ്പടിയാ
ഞാൻ സഹോദര അങ്ങയോട് ഞാൻ ഈ രീതിയിൽ സംസാരിച്ചു, എന്നോട് അങ്ങ് ക്ഷമിക്കണം.
അതെല്ലാം മറന്നിരുന്നു, അതെല്ലാം ഒന്നുമില്ല അവിടെ.
ഞാൻ പറഞ്ഞു, സഹോദര അതെല്ലാം മറന്നാട്ടെ, അതൊന്നും കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ യേശുവിന്റെ മരണം നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കേണ്ടവരാണ്.
കുടുംബജീവിതത്തിലും പ്രിയമാണവരല്ലേ,
നമ്മുടെ കുടുംബജീവിതത്തിലും അപ്രകാരം തന്നെ.
ഒരു ദൈവ മനുഷ്യ കുരുത്തനാണ് സ്വല്ല വരുമ്പോ
ഞാനൊരു ദൈവഭക്തയായ സ്ത്രീയെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ.
അരുമയാണ് സഹോദരികൾ, നിങ്ങൾ ഞാപത്തിൽ വഹിച്ചുകൊള്ളുന്നേ.
പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഓർത്തുകൊള്ളുക,
1950 സ്മിത്ത് വിഗിൾസ്വർത്തിനുടേ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ്ക്ക് അവർ താ ഒരു വിത്തിട്ടവരായിരുന്നാർ. ആരംഭ നാട്ടിലെ
പെന്തിക്കോസ് മൂവ്മെന്റിന്റെ ആ അതിന്റെ തുടക്കക്കാരനായിരുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് 1950
അവരുടെ വൈഫ് പോളി സ്മിത്ത്.
സ്മിത്ത് വിഗിൾസ്വർത്തിന്റെ വൈഫ് പോളി സ്മിത്ത്
ഇടയിൽ അവരുടെ ബിസിനസ് പ്ലംബർ ബിസിനസ്നാല കൊഞ്ചം ഉലകത്തുള്ള പോയിട്ടാർ.
അദ്ദേഹം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്ലംബിംഗ് പൈപ്പിന്റെ ഒക്കെ ആ ബിസിനസ് മൂലം അദ്ദേഹം പിന്മാറ്റത്തിൽ പോയി.
ചർച്ചയ്ക്ക് പോറതില്ല, ബൈബിൾ റീഡിംഗില്ല, ജപമല്ല, ഒന്നുമേ കിടേ സ്മിത്ത് വാഴ്ക്കയില്ല.
അദ്ദേഹത്തിന്റെ സ്മിത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചർച്ചിൽ പോകുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ.
അരുമയാണെന്ത് സഹോദരി, എവളവായി ഒരു ബാക്ക് സ്ലൈഡ് പിൻവാങ്ങി പോണതാണ് തന്നെ പുരുഷനെ സിലുവൈ മരണത്തിനാൽ മീട്ടിക്കൊണ്ട ഒരു സഹോദരി.
പിന്മാറ്റത്തിലേക്ക് പോയ ഈ സഹോദരനെ തന്റെ ജീവിതത്തിലെ ക്രൂശിന്റെ യേശുവിന്റെ മരണം ഏറ്റെടുത്തതിലൂടെ ഈ സഹോദരനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഈ സഹോദരിയെ ഉപയോഗിച്ചു. രണ്ടു വർഷം സഭയ്ക്ക് അടുത്തുപോലും പോകാത്ത സ്മിത്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയേ ഇല്ല,
ദൈവനറ്റവരായിരുന്നാർ,
ദൈവം ഇല്ല എന്നതുപോലെ ജീവിച്ച ഒരുവൻ.
പോളി സ്മിത്ത് റെഗുലറായി ചർച്ചയ്ക്ക് പോയിട്ട് വരുവാങ്.
എന്നാൽ പോളി സ്മിത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ തുടർമാനമായിട്ട് സഭയ്ക്ക് പോയിക്കൊണ്ടിരുന്നു.
ഒരു സിലുവ മരണത്തെ അറിഞ്ഞ സഹോദരി,
ആ സഹോദരി യേശുവിന്റെ മരണം അറിഞ്ഞിരുന്നു.
ഒരു നാൾ ചർച്ച മുടിച്ചിട്ട് ലേറ്റാ വന്നാങ്.
ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് അല്പം വൈകി അദ്ദേഹം വരികയാണ്.
അവർ കൊഞ്ച ലേറ്റാ വന്നിട്ട്
അദ്ദേഹം അല്പം താമസിച്ചാണ് വന്നത്.
മണിവിയാണോ വരവേണ്ടി നേരത്തിൽ ചർച്ച മുടിച്ചിട്ട് വരല, ഒരു അര മണിക്കൂർ ലേറ്റാ വരാങ്.
ഭാര്യ സാധാരണ സമയത്തല്ല അല്പം വൈകി വന്നു അന്ന്.
അതുക്കാക്ക സ്മിത്ത് എന്നാ പറഞ്ഞാ
അപ്രകാരം വൈകി വന്നതുകൊണ്ട് ഈ സ്മിത്ത് റിഗൽസ്വർത്ത് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ?
നീ
എന്താ ഇത്ര വൈകിയത്?
കുടുംബത്തിനാ
നിനക്കറിയാമോ ഈ വീട്ടിന്റെ തല ഞാനാണ്.
ഇതാ വരണ നേരം.
നീ ഇത്ര വൈകിയാണോ വീട്ടിൽ വരുന്നത്?
അവൻ ഒരു വാർത്ത ചൊല്ലിവിട്ടാങ്. എനിക്ക് ഉങ്ങളെ കാട്ടിൽ എനിക്ക് ക്രിസ്തു മുതൽ തലയെന്ന് ചൊല്ലിവിട്ടാങ്.
അങ്ങനെ പറഞ്ഞ ഉടനെ ഈ സഹോദരി സ്മിത്തിനോട് പറഞ്ഞു, നിങ്ങളെ കാട്ടിലും എനിക്ക് ക്രിസ്തു ആണ് തല എന്ന് പറഞ്ഞു.
സ്മിത്ത് കുറെ കോപം വന്നിരിച്ചു.
സ്മിത്തിന് ഉടനെ കോപം വന്നു,
പിടിച്ച് കഥ വെളിയിൽ തുറത്തി വിട്ട് കഥ സാധിപ്പിട്ടാങ്.
വീട്ടിന് പുറത്തേക്ക് തള്ളിയിട്ട് അദ്ദേഹം കഥകൾ അടച്ചു.
ചർച്ച് പോയിട്ട് വന്ന സാധനത്തിനുടേ മണിവിയെ വെളിയിൽ തുറത്തി വിട്ട് കഥ സാധ്യത.
സഭയിൽ മീറ്റിംഗിന് പോയി വന്ന സഹോദരിയെ അദ്ദേഹം വീട്ടിന്റെ പുറത്ത് തള്ളിയിട്ട് കഥകൾ അടച്ചു കളഞ്ഞു.
സിസ്റ്റർ എപ്പിടിപ്പെട്ട അനുഭവങ്ങളാ നമുക്ക് ഇരിക്ക.
സഹോദരിമാരെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് അത് താങ്ങുവാൻ കഴിയുകയില്ല.
ഒരു കഥ തുറത്തി വിട്ട് പൂട്ടിട്ടാർ അവൻ വേറെ പക്കമാകുന്ന.
എന്നാൽ ഒരു കഥകളിലൂടെ പുറത്താക്കിയെങ്കിലും മറ്റൊരു കഥകളിലൂടെ വീട്ടിനകത്ത് കയറി വന്ന് പ്രിയപ്പെട്ടവനെ എന്ന് തന്റെ ഭർത്താവിനെ സംബോധന ചെയ്തു.
ഡാർലിംഗ് സൊന്ന ഉടനെ ഇവങ്ങ് ചിരിക്കുകയാണ്, അവർ ചിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവനെ എന്ന് പുഞ്ചിരിച്ച മുഖത്തോടെ പറഞ്ഞപ്പോ അദ്ദേഹത്തിനും ചിരി വന്നു, അവളും ചിരിക്കാൻ തുടങ്ങി.
ഇപ്പടി ഒരു സിലുവൈ മരണത്തെ യേശുവിൻ മരണത്തെ സുമന്ത സഹോദരിയാവുക.
യേശുവിന്റെ മരണത്തെ തന്റെ ജീവിതത്തിൽ വഹിച്ച ഒരു സഹോദരിയായിരുന്നു അവൾ.
അന്തനാൾ അവർ മണം തിരുമ്പിനാർ.
ആ ദിവസം സ്മിത്തിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി.
അന്ത സംഭവം അവർ മണം തിരുമ്പ ചെയ്തത്.
ആ ഒരു സംഭവം തന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് ഇടയായി തീർന്നു.
അതിക്ക് പ്രകൃതിയുടെ വാഴ്ക്കയിലെ ഒരു വിവാണ്.
അതിനെ തുടർന്നാണ് തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു പുത്തൻ ഉണർവുണ്ടായത്.
ആ പ്രിയമാണവരല്ലേ?
അതെ പ്രിയമുള്ളവരെ,
കുടുംബജീവിമാർക്കിട്ടും തിരുച്ചബൈ ലൈഫ് ആർക്കിട്ടും എല്ലാവറ്റിലും എങ്കെങ്കിലാണ് നമുക്ക് സാഹരത്തിന് വായ്പ കിടക്കുന്നതോ അത്തനെ നമ്മൾ സിദ്ധം വന്നു.
കുടുംബജീവിതത്തിലാകട്ടെ, ദൈവസഭയിലാകട്ടെ, എവിടെയൊക്കെ മരിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നു അവിടെ നിങ്ങൾ ആ അവസരത്തെ പാഴാക്കരുത്.
നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൂടെ പ്രിയമാണവരല്ലേ,
നമ്മുടെ തനിപ്പെട്ട ജീവിതത്തിൽ കൂടെ സഹോദരങ്ങളെ,
യേശു ക്രിസ്തുവിന്റെ മരണത്തെ നാം എല്ലായിടങ്ങളിലും സ്മോക്ക വേണ്ടിയവരുള്ളവർക്ക്,
എല്ലായിടത്തും യേശു ക്രിസ്തുവിന്റെ മരണം നാം വഹിക്കേണ്ടിയിരിക്കുന്നു.
നാം കളാത്തിയരുടെ നിരൂപത്തിൽ ഒരു വസനത്തെ കാണിക്കാം.
അഞ്ചാം അധ്യായത്തിൽ ഒരു വാക്യം ഞാൻ കാണിക്കട്ടെ.
രണ്ടു നാട്ടിലായ വസനത്തെ തിരുമ്പ തിരുമ്പ നാം പാത്തുകൊണ്ടിരിക്കും.
ഞാൻ രണ്ടു ദിവസമായി വീണ്ടും വീണ്ടും ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
കളാത്തിരുപം ഐന്താം അധികാരം ഇരുപത്തിനാലാം വസനം.
ഗലാത്തിയർ 5:24 വാക്യം.
ക്രിസ്തുവിനുടേവർ തങ്ങൾ മാംസത്തെയും തങ്ങൾ ആശയ ഇച്ഛകളെയും സിലുവയിൽ അരന്തിരിക്കുന്നു.
ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.
തങ്ങൾ ആശയ ഇച്ഛകളെ സിലുവയിൽ അരന്തിരിക്കുന്നു.
രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു.
ചില ഇച്ഛകൾ നമ്മളെ മോശം പോക്കുകൃതാണ് നലമാണ്. ചില ഇച്ഛകളാ
നമ്മെ നശിപ്പിക്കുന്ന, നല്ലതെന്ന് തോന്നുന്ന ചില മോഹങ്ങളുണ്ട്.
ചില കേവലമാണ് ചില ആശയ ഇച്ഛകളെ നാം ഈസി ഐഡന്റിഫൈ പറ്റും.
തെറ്റായ ദുഷിച്ച ചില മോഹങ്ങളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും.
ചില ആശകൾ ഇച്ഛകൾ നമ്മളെ മോശം പോയിക്കണം.
എന്നാൽ ചില മോഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ അത് നമ്മെ നശിപ്പിക്കും.
പഴയ ഉടമ്പടിക്കലിൽ, പഴയ ഏർപ്പാട്ടിൽ നാം വാസിക്കണം, സൗൽ മുതൽ തരമാണ് ആടുകളെയും നലമാണ വിട്ടെല്ലാം വിട്ടുവിട്ടാണ് വാസിക്കണം.
നാം പഴയ നിയമത്തിൽ ശൗലിനെ കുറിച്ച് വായിക്കുന്നത് അവിടെ നല്ല ഇനം ആടുകളെയും അവൻ അവൻ ഒഴിവാക്കി അവയെ നശിപ്പിക്കാതിരുന്നു എന്ന് നാം വായിക്കുന്നു.
നസൽ കൊണ്ടവകളെല്ലാം അഴിത്തു പോട്ടാൻ
അവൻ അവിടെ മോശമായ ആടുകളെയൊക്കെ അവൻ കൊന്നു നശിപ്പിച്ചു എന്ന്
മുതൽ തരമാണ് ആടുകളെ അവൻ തപ്പവിട്ടാനായിട്ട് വാസിക്കണം.
എന്നാൽ ഏറ്റവും നല്ല ആടുകളെ അവൻ നശിപ്പിക്കാതെ ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവൻ നശിപ്പിക്കാതെ ഇരുന്നു.
നമ്മുടെ വാഴ്ക്കയിലെയും കീഴ്ത്തരമാണ് ആശയിച്ചകളെയും നാം സീക്രമായി കളയു പോട്ടുവോ.
നാം നമ്മുടെ ജീവിതത്തിലും വളരെ താണതരത്തിലുള്ള മോഹങ്ങളും ഇച്ഛകളും ആഗ്രഹങ്ങളെയും അത് നാം എളുപ്പത്തിൽ നാം നശിപ്പിച്ചു കളയാറുണ്ട്.
ചില ഇച്ഛകൾ നമ്മളെ മോശം പോക്കും നലമാണ് മുതൽ തരമാണ് ഇച്ഛകൾ.
എന്നാൽ നമ്മെ നശിപ്പിച്ചു കളയുന്ന നല്ല ചില മോഹങ്ങളുണ്ട്.
ഒരു കാര്യത്തിനാണ് ചൊല്ല വരുമ്പോ
ഞാൻ ഒരു കാര്യം പറയട്ടെ.
എന്നുടെ ഉടൻ പിറന്ന സഹോദരി അബുദാബിയിൽ ഇരിക്കാറ്.
എന്റെ കൂടെ പിറന്ന സഹോദരി അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്.
അവരുടെ ക്രിസ്തുക്കളാ രക്ഷിക്കപ്പെട്ടു വേറെ ഒരു സ്ഥാപന സഭയിൽ ഇരുന്നാൽ മുതലാവത്.
ആ സഹോദരി രക്ഷിക്കപ്പെട്ട് അതിനുശേഷം ഒരു ട്രഡീഷൻ ആയിട്ടുള്ള ഒരു സഭയിലാണ് ആദ്യം ഉണ്ടായി പോയിക്കൊണ്ടിരുന്നത്.
സഭയിൽ അവർക്ക് അതിൽ ഒരു വിരുപ്പമേ ഇല്ലാമിട്ടിരുന്ന ആറുമ നാട്ടുകളില്.
എന്നാൽ ആദ്യ നാളുകളിൽ ആ സഭയിൽ പോകുമ്പോ അവൾക്ക് ഒരു സന്തോഷമില്ല, താല്പര്യമില്ലാതെയാണ് ഇരുന്നത്.
ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങളോട് കൂടെ സി എഫ് സി ഐക്യപ്പെട്ടിട്ടിരിക്കാണ്.
ഇവിടെ നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് അവിടെ സി എഫ് സി സഭയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അവർക്ക് ദശമഭാഗം ഉണ്ട്.
അവരെ സംബന്ധിച്ചോളം നേരത്തെ പോയിരുന്ന സഭയിൽ അവിടെ ദശാംശം കൊടുക്കണം.
എന്നെല്ലാം പണം സമ്പാദിക്ക മുടിയുമോ എല്ലാ വകയിലും പണം കെട്ടിട്ടേ ഇരിപ്പാങ്ക അന്ന് സഭയില്.
ആ പോയിരുന്ന സഭയിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അവര് ആൾക്കാരോട് പണം ചോദിച്ചുകൊണ്ടേ ഇരിക്കും.
ഇത് എന്നുടേ സഹോദരി അടിക്കടി ഫോണിൽ പേസുവാങ്ക.
ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ സഹോദരി എന്നോട് ഫോണിൽ ഈ കാര്യം പറയും.
ഞാൻ അവർക്ക് ചില കാര്യങ്ങളെല്ലാം സൊല്ലുവേ.
ഞാനപ്പോ ആ സഹോദരിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചന പറഞ്ഞു കൊടുക്കും.
ഒരു നാൾ അവങ്ക എന്നുടേ സഹോദരി എന്നുടേ ബ്രദർ ഇല്ലാവും മുടിവ് പണി ഒരു കാര്യത്തിൽ ചൊന്നാങ്ക ഫോണില്.
ഒരു ദിവസം എന്റെ സഹോദരിയും അളിയനും അവര് രണ്ടുപേരും ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ച് ഫോണിൽ എന്നോട് സംസാരിച്ചു.
എങ്ങളുടെ ഞങ്ങൾ ഇങ്ങ ദശമഭാഗം കൊടുക്കറോ മറ്റ കാണിക്കയിൽ എന്നെന്നുമോ സെഞ്ചിട്ടിരിക്കോ അത ഏതോ ഒരു കുറിപ്പിട്ട അമൗണ്ട് മറ്റും അത് തിരിച്ചവയ്ക്ക് കൊടുത്തിട്ട് മറ്റ അമൗണ്ട്സ് ഫോറിനുള്ളതാണ് അത് അമൗണ്ട് ഞങ്ങൾ സഭയ്ക്ക് കൊടുക്കറത് തിരുക്കാട്ടുപള്ളിക്ക് അത് ഒരു ഏഴ ചർച്ചയ്ക്ക് ഞങ്ങൾ പണത്തെ കൊടുക്കറോ അപ്പടിനാ.
അപ്പോ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ഇപ്പോ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പണം ഇവിടെ മുഴുവൻ ഇവിടെ മാത്രം ദശാംശം അവിടെ ഞങ്ങൾ സമ്പാദിക്കുന്ന പണത്തിന്റെ കൊടുക്കുന്നത് ഞങ്ങൾ നിർത്തി. അവിടെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ട് ഞങ്ങൾ പണത്തിന്റെ ഒരു ഭാഗം തിരുക്കാട്ടുപള്ളിയിലുള്ള ഒരു ദരിദ്ര സഭയ്ക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ മാസവും നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഈ പണം അയക്കാൻ പോവുകയാണ്.
നാം
എല്ലാവരും ജഡത്തിലാണുള്ളത്.
തേവികൾ അധികമാകരുത്.
നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളും വളരെ കൂടുതലാണ്.
തിരുച്ചബയ്ക്ക് നിറയെ തേവികൾ ഇരിക്കരുത്.
അവിടെ ഇത് ദൈവസഭയ്ക്ക് ദരിദ്ര സഭകൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. അവിടെ സഭകളിലും വളരെ ആവശ്യങ്ങളുണ്ട്.
പറവല്ല ദൈവ നമ്മളെ കണ്ണോക്കി ഇരിക്കാറുള്ളവർക്ക് അവിടെ ഞാൻ നിനച്ചിട്ടേ.
അപ്പോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കൊള്ളാമല്ലോ, ദൈവം ഈ സഭകളുടെ ആവശ്യങ്ങൾ ദൈവം മനസ്സിലാക്കി, ദൈവം ഞങ്ങളെ കടാക്ഷിച്ചല്ലോ.
നല്ല ആശകൾ നല്ല ഇച്ഛകൾ ഇതെല്ലാം
അതെല്ലാം നല്ല ആഗ്രഹങ്ങളാണ്, നല്ല മോഹങ്ങളാണ്, നല്ല താല്പര്യങ്ങൾ.
ദൈവനെ കൊടുത്തിരിക്കാറുള്ളവർക്ക് നനച്ചു വേണ്ടിയതാ.
അപ്പൊ ദൈവം തന്നെ ഇപ്പൊ ഒരു വാതിൽ തുറന്നു എന്ന് ചിന്തിക്കുക തന്നെ. പ്രിയമുള്ളവരെ, യേശുവിന്റെ മരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം.
ദൈവനുടെ സിദ്ധത്തെ എല്ലായിടത്തിലും പാക്ക വേണ്ടിയതായിരുന്നു.
നാം ദൈവത്തിന്റെ ഹിതം എല്ലാ മേഖലകളിലും നാം കാണണം.
ആണ്ടവരുടെ സമൂഹത്തിൽ പോയി ആണ്ടവരെ എപ്പടി കാര്യം വിചാരിച്ചേ.
ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവമേ കാര്യം എപ്രകാരമാണ് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു.
വാങ്ങേ വാങ്ങാതെ
ദൈവം എന്നോട് പറഞ്ഞു, നീ ആ പണം വാങ്ങരുത്. ആ പണം നീ വാങ്ങരുത്.
അവരുടെ
എന്റെ കൂടെ പിറന്ന സഹോദരി ആയിരിക്കാം, പക്ഷേ ആ സഹോദരിയുടെ ജീവിതം ശരിയായി ഇപ്പോൾ എനിക്ക് അറിയില്ല.
എന്റെ
അളിയന്റെ ആ സഹോദരന്റെ അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല.
നമ്പർ വൺ,
അത് ഒന്നാമത്തെ കാരണം.
നമ്പർ ടു,
രണ്ടാമത്തെ കാരണം,
എന്നുടേ അക്കൗണ്ടിലേക്ക് പണം പോറാങ്ങ.
എന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം നിക്ഷേപിക്കുന്നത്.
ഈ പണത്തെ മറുപടി അത് പണമാക്കി സഭയിൽ കൊണ്ടുപോയി പോകണം.
അപ്പൊ ഞാൻ വീണ്ടും ഇതിനെ പണമാക്കി ഞാൻ സഭയിൽ കൊണ്ടുപോയി കൊടുക്കണം.
അത് സൈനിലാണ് ട്രഷറേഴ്സ് സൊല്ലണമോ ഇത് സൊല്ലക്കൂടാതാങ്കത് അടുത്ത കേൾവി.
അപ്പൊ രണ്ടാമത് എന്റെ മനസ്സിലുള്ള ചോദ്യം, ഇത്
സഭയിലുള്ളതാണ് ട്രഷറേഴ്സ്.
അപ്പൊ സഭയിൽ ഉള്ള മറ്റ് പണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളോട് ഇത് അവിടെ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം പറയണമോ പറയണ്ടയോ?
ഇല്ല, സൊല്ലാമലെ കൊണ്ടുപോയി കാണിക്കപ്പെട്ടില്ല പോട്ടല്ലമ്മ.
ഇല്ലെങ്കിൽ അവരോട് പറയാതെ ഇത് സഭയിലെ ബോക്സിൽ കൊണ്ടിട്ടാൽ മതിയോ?
എവിടെ കേൾവി പറ്റീങ്ങളാ?
എന്തൊക്കെ ചോദ്യങ്ങളാണെന്ന് നിങ്ങൾ ചോദിച്ചോ? ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്?
மனுஷருக்கு உண்டாக அல்ல, தேவனுக்கு உண்டாகவும், தேவனுக்கு உண்டாக மாத்திரமல்ல மனுஷருக்கு உண்டாகவும் யோக்கியமான வேலை செய்ய நாடுன்னு சொன்னார் ஆண்டவர்.
ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും യോഗ്യമായത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക.
പണത്തെ ഏറ്റുകൊള്ളാതെ,
ഈ പണത്തെ നീ സ്വീകരിക്കരുത്, ഇത് സ്വീകരിക്കാതെ.
ഉനക്ക് അങ്ങ് കൊടുക്ക ഇഷ്ടം ഇല്ലയാ, സേത്തു പോയി.
നിനക്ക് അവിടെ കൊടുക്കാനായിട്ട് താല്പര്യമില്ലേ, എന്നാൽ നീ അത് ചേർത്ത് നിന്റെ ബാങ്കിൽ നിക്ഷേപിച്ചോ.
തമിഴ്നാട് കോൺഫറൻസസ് വരുമ്പോൾ കോൺഫറൻസ് സെന്ററിൽ എവിടെ ബോക്സസ് ഇരിക്കും, കൊണ്ടുപോയി പോട്ട്.
നീ എപ്പോഴെങ്കിലും തമിഴ്നാട്ടിൽ വരുമ്പോൾ അവിടെ കോൺഫറൻസുകളുണ്ട്, കോൺഫറൻസ് സെന്ററുകളിൽ ബോക്സുകളുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ബോക്സിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചോ.
അല്ലെ, ബാംഗ്ലൂർ കോൺഫറൻസ് പോയിട്ട് ബാംഗ്ലൂർ കോൺഫറൻസിൽ കൊണ്ടുപോയി പോട്ടിട്ട്
പോ. അല്ലെ, ബാംഗ്ലൂർ കോൺഫറൻസിൽ നീ പോകുമ്പോൾ ബാംഗ്ലൂർ കോൺഫറൻസിൽ അവിടെ പോയി ബോക്സിൽ നിക്ഷേപിച്ചോ.
ഇങ്ങനെ വരവേണ്ട, ഇങ്ങനെ പണത്തിന് അനുഭവകൂടാതെ
ഇവിടെ നീ പണം അയക്കേണ്ട ആവശ്യമില്ല.
നലമാന മുതൽ തരമാന നലമാണ് ഇച്ഛകൾ,
ഇതെല്ലാം മേൽത്തരമായ നല്ല തരത്തിലുള്ള മോഹങ്ങളാണ് ഇതൊക്കെ. ഇപ്രകാരമുള്ള മേൽത്തരമായ മോഹങ്ങളെയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
പരിശുദ്ധാവിയാണവർ.
എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്?
ഇത് എന്നാങ്കേവസിത്തമാണ് കണ്ടുപിടിക്കുന്നത്. പരിശുദ്ധാവിയാണവർ.
ഇത് ഒരു മോഹമാണോ അതോ ദൈവത്തിന്റെ ഹിതമാണോ എന്ന് നാം കണ്ടുപിടിക്കണം, മനസ്സിലാക്കണം. അതിനാണ് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ
നൽകിയിരിക്കുന്നത്. സിലുവിലെ അരയുന്നവർക്ക് പരിശുദ്ധാവിയാണവർ.
ആ രാഗത്തെയും മോഹത്തെയും ആ താല്പര്യങ്ങളെ ക്രൂശീകരിക്കും, ക്രൂശിൽ അറിയുന്നതിന് വേണ്ടിയാണ്, ക്രൂശിൽ മരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക്
നൽകിയിരിക്കുന്നത്. എങ്കും മരണം ഇരിക്കട്ടെ.
അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ യേശു ക്രിസ്തുവിന്റെ മരണം വഹിക്കുന്നവരായി, അനുഭവിക്കുന്നവരായി നമുക്ക് ജീവിക്കാം.
എവ്വളവുക്ക് എവ്വളവായി യേശുവിൻ മരണത്തെ നാം സ്മുക്രമോ, അവ്വളവുക്ക് അവ്വളവായി റെസറക്ഷൻ പവർ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കും.
നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാം യേശു ക്രിസ്തുവിന്റെ മരണം വഹിക്കുന്നുവോ അത്രത്തോളം ഉയർപ്പിന്റെ ശക്തിയും നാം അനുഭവിക്കും.
ഒരു മുറ ബസ്സിൽ പോയിട്ടിരുന്നേ
ഞാൻ, ഒരു പ്രാവശ്യം ബസ്സിൽ യാത്ര ചെയ്യുകയാണ്.
മൂന്ന് പേർ കൊണ്ട് സീറ്റില് മുതലാളാ ഉക്കാന്നിട്ട് ഇരിക്കേ.
മൂന്ന് പേർക്ക് യാത്ര ജനലിന്റെ വശത്തല്ല, ഇങ്ങേ അറ്റത്ത് ഒരുവനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന ആ സീറ്റിന്റെ വശത്ത് സ്ത്രീകൾ ധാരാളമായിട്ട് കയറി അവിടെ നിൽക്കുവാൻ തുടങ്ങി. അപ്പോ എന്നെ അവിടെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നെ അവര് തിക്കി തിരക്കി എന്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ എന്റെ സീറ്റിലാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ വളരെ വിശാലമായിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയും.
ഇടിച്ചിട്ട് നിക്കരുത്, നിങ്ങളെ കുറ്റമല്ല,
നിങ്ങളല്ലേ എന്നെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അത് എന്റെ കുഴപ്പമല്ല.
ഞാൻ ഫ്രീയാ ഉക്കാന്നിട്ട് ഇരിപ്പേ.
ഞാൻ വളരെ വിശാലമായിട്ട് ഇവിടെ ഇരിക്കും.
ഡൈയിങ് ഓഫ് ജീസസ്.
അവിടെ ക്രിസ്തുവിന്റെ മരണം എന്താണ്?
ആവിയാണ് ഒരു ബോധിപ്പാർ.
അവിടെ യേശുവിന്റെ മരണം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും.
ഇപ്പടിയേ ഉക്കാന്നിട്ട് വാമ്പാർ.
നീ തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കെ,
ദൈവരുടെ വായിലിരുന്ന് പുറപ്പെടുക ഒവ്വൊരു വാർത്തയിനാളും പിഴപ്പാൻ,
ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും നീ ജീവിക്കും.
ഇത് മറ്റല്ല,
ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ മാത്രമല്ല,
എഴുതപ്പെട്ട വാർത്ത മറ്റല്ല,
എഴുതിയിരിക്കുന്ന വാക്കുകൾ മാത്രമല്ല,
അവരുടെ വായിലിരുന്ന് പുറപ്പെടുക ഒവ്വൊരു വാർത്തയ്ക്കും നാം കീഴ്പ്പെടണം.
അവന്റെ വായിൽ നിന്ന് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പുറപ്പെടുന്ന ഓരോ വാക്കിനും നാം കീഴ്പ്പെട്ടിരിക്കണം.
അപ്പൊ അത് ബസ്സിൽ എന്നാ വാർത്ത വരുന്നത്? ദൈവരിടത്തിൽ നിന്ന് പുറപ്പെട്ട വാർത്ത ബസ്സിൽ എന്നാ വരുന്നത് അപ്പടിനാ?
ഈ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വാക്ക് എന്താണെന്ന് അറിയാമോ?
ഇപ്പടി ഉക്കാരൻ സൊല്ലുത്,
എന്നോട് പറയുന്നു, നീ അല്പം മാറി ചരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം.
അവിടെ
അങ്ങനെ ഇരിക്കാൻ പറയുമ്പോ അങ്ങനെ ചെയ്യണം.
ഈ ശരീരത്തിൽ യേശുവിൻ മരണത്തെ സുമക്കരനാണ്.
ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ മരണത്തെ വഹിക്കുന്നു.
ചിന്ന കാര്യമാണെങ്കിലും പെരിയ കാരണം ഉത്തരവേ കൂടാതെ,
ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിങ്ങൾ അതിനെ തുച്ഛീകരിക്കരുത്.
അവളവുക്കവളവായി യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വിളങ്ങും.
നാം എത്രത്തോളം യേശുവിന്റെ മരണത്തെ നാം നമ്മുടെ ജീവിതത്തിൽ തീവ്രമായി നാം വഹിക്കുന്നുവോ അത്രത്തോളം യേശുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും.
ഒരു മുറ ബസ്സിൽ പോയിട്ടേ,
ഞാൻ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു.
ബസ്സിൽ ടിവി ഓടുന്നു,
ബസ്സിൽ ടിവി അവിടെ ബസ്സിൽ ഇട്ടിട്ടുണ്ട്. ടിവി കണ്ടുകൊണ്ട് ബസ്സിൽ അവിടെ ടിവി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അത് പകൽ നേരം പറഞ്ഞ വെളിയിൽ തിരിപ്പിട്ട് വരുവേ, ജനലെ പാത്തിട്ട് വരുവേ.
അത് പകലാണെങ്കിൽ എനിക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാം.
ഇത് രാത്രി നേരം,
ഇതിപ്പോ രാത്രിയാണ്, ബസ്സിൽ ടിവി ഉണ്ട്,
പടം ഓടിയിട്ട് ഇരിക്കു.
അവിടെ പടം ടിവിയിൽ സിനിമ അവിടെ ടിവിയിലുണ്ട്.
ഒരു അഞ്ചു നിമിഷം പത്ത് നിമിഷം ഞാൻ ഇതിനാ ഓടും പാത്തിട്ട് ഇരിക്കേ.
5-10 മിനിറ്റ് ഞാനും അവിടെ ടിവിയിൽ എന്താണ് നടക്കുന്നത് ഞാനും നോക്കിക്കൊണ്ടിരുന്നു.
നൈറ്റ് ഒരു 11 മണി എ സി ബസ്.
രാത്രി 11 മണി എ സി ബസ്.
ആണ്ടോ എപ്പി പേസിനാർന്നാ ബസ്സിൽ എപ്പി തിരുമ്പി പറഞ്ഞാറ്.
ദൈവം എന്നോട് ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ബസ്സിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുക.
എല്ലാം കൊറട്ട വിട്ട് തൂങ്ങിയിട്ട് ഇരിക്കാങ്.
എല്ലാരും അവിടെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്.
பஸ்ல உள்ளவங்க எல்லா எல்லா உலகத்தானும் தூங்கிட்டு இருக்கான், எல்லாம் தூங்கிட்டு இருக்கான், கொரட்டை விட்டு தூங்கிட்டு
இருக்கான். எல்லா லோக மனுஷரும் பஸ்ல உள்ளவர் கூர்க்கம் வலிச்சு உறங்குகையாள்.
கேவலமா இல்ல அப்படின்னா ஆண்டவர்
தெய்வம் என்னோட ஜோதிச்சு, நினைக்கு நாணம் தோணுனே, லஜ்ஜ தோணுனே.
தமிழ்ல இப்படி ஒரு பழமொழி ஒண்ணு உண்டு,
தமிழ்ல இங்க ஒரு பழஞ்சொல் உண்டு,
காஞ்ச மாடு அப்படிம்பாங்க.
அவட
காஞ்சி போன பசிக்கு பசியா கிடக்குற மாடு அப்படியே ஒரு கம்பங்குள்ளையை பாத்துருச்சுன்னு வச்சுக்கலேன், அப்படியே பூந்து விளையாடும்.
அப்படியே தமிழில் உள்ள பழமொழி இங்கனையான, மெலிஞ்சு உணங்கி இருக்கிற ஒரு பசு, அதுன அவிட ஒரு மேயானாய்ட்ட ஒரு பச்சை புல்லு கண்டால் அவட போய் முழுவன் அது புல்லு தின்னான் தொடங்குனது போல.
இவங்களுக்கு யாருக்கும் பசியே கிடையாது,
இவருக்கு ஆர்க்கும் ஒரு விஷப்பும் இல்ல.
ஏன்னா வீட்டுலயே 24 மணி நேரம் அவங்களுக்கு டிவி மற்ற காரியங்களாம் பாத்துட்டு இருக்காங்க, இப்பதான் தூங்குவேன் தூங்கிட்டு இருக்காங்க.
அவட வீட்டில் 24 மணிக்கூறும் டிவி கண்டு மடுத்துட்டு இப்ப பஸ்ல வந்து உறங்குகையான்.
அவன் ஃபெடப் ஆயிட்டான், சினிமா பார்த்து ஃபெடப் ஆயிட்டான்.
அவருக்கு சினிமா கண்டு மடுத்து போய்
ஏறினவனா தூங்குறான்,
பஸ்ல கயறி உடனே உறங்குகையான்.
நீ என்னுடைய புத்திரனாங்கிறார் ஆண்டவர்.
தெய்வம் என்னோட ஜோதிச்சு, நீ என் மகனானோ?
உன் கண்ணை திருப்புண்ண,
நின்ற கண்ணே கண்ணினை நீ திருக்கிய.
ஆண்டவரே என்ன மன்னிச்சிருங்க,
தெய்வமே என்னோடு க்ஷமிக்கிய.
நான் இயேசுவின் மரணத்தை இந்த பஸ்ல, இந்த ராத்திரில இயேசுவின் மரணத்தை இந்த சரீரத்துல சுமக்கணும் ஆண்டவரே. நான்
கர்த்தாவே, ஈ பஸ்ல ஈ ராத்திரியில் இயேசுவின் மரணம் ஞான் என் சரீரத்தில் வகிக்கணும்.
கண்ண மூடிட்டேன்
ஞான், அப்போ கண்ணடைச்சு.
தெய்வன் அப்படியே அதிலிருந்து தப்பி வைத்தார்.
தெய்வமா சாரீரத்தில் என்னை ரட்சிச்சு.
பிரியமானவர்களே, நம்முடைய வாழ்க்கையினுடைய ஜீவியம், பர்சனல் லைஃபா இருக்கட்டும், குடும்ப லைஃபா இருக்கட்டும், சர்ச் லைஃபா இருக்கட்டும், எல்லா இடங்களிலும் இயேசுவின் மரணத்தை இந்த சரீரத்தில் நாம் சுமந்து தெரிவோம்.
பிரியமுள்ளவரே, நம்முடைய வியக்தி ஜீவிதமாய்க்கொள்ளட்டே, நம்முடைய குடும்ப ஜீவிதமாய்க்கொள்ளட்டே, நம்முடைய சபா ஜீவிதமாய்க்கொள்ளட்டே, இயேசுவின் மரணம் நம்முடைய சரீரத்தில் வகிக்கிறவராய் நாம் ஜீவிக்கணும்.
அப்பொழுதுதான் நம்முடைய ஜீவன் வெளியில விளங்கும்.
அப்போ மாத்திரமான நம்முடைய ஜீவன், இயேசுவின் ஜீவன் நம்மிலிருந்து புறப்பட்டு வருகையுள்ளு.
ஆமென்,
ஆமென்.